seen a lot of difference between the church that Jesus builds and the one that man builds.
കർത്താവ് യേശുക്രിസ്തു പണിയുന്ന സഭയും മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന സഭയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
Many most churches are built by men.
മിക്ക സഭകളും മനുഷ്യരാലാണ് പണിയപ്പെടുന്നത്.
Built by men in the sense that it comes out of their mind and their idea and their plan. They initiate a project and say, we're going to plant a church over there, and they go and do something.
മനുഷ്യരാൽ പണിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യമായിരിക്കുന്ന ചിന്തകള്, മനുഷ്യന്റെ പദ്ധതികള്, പ്രോജക്ടുകൾ, ഇതുകൊണ്ടൊക്കെ ആളുകളെ കൂട്ടി സഭ എന്ന നിലയിൽ അവർ പണിയുകയാണ്. അത് എപ്പോഴും ദൈവികമാകണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും ദൈവവചനത്തിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് അവര് പണിതുകൊണ്ടുവരുന്നതായിരിക്കുന്ന ആ സഭയെ ന്യായീകരിക്കാൻ വേണ്ടി തിരുവചന ഭാഗങ്ങൾ തന്നെ ചിലപ്പോൾ പ്രത്യേക നിലയിൽ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ
കഴിയും.
എന്നാൽ യേശു തന്റെ സഭയെ പണിയുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം.
There are certain divine principles that can never be changed.
ഒരിക്കലും മനുഷ്യനെ മാറ്റുവാൻ അധികാരമില്ലാത്ത ദൈവികമായിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട് എന്ന് നാം അറിയണം.
At any time,
ഒരു സമയത്ത്
times change and the way people dress change and language changes, but certain divine principles never change.
കാലം മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ വേഷവിധാനങ്ങൾ, മനുഷ്യന്റെ ആചാരങ്ങൾ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസം വരാമെങ്കിലും ദൈവികമായിരിക്കുന്ന ചില അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കാലം കൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല എന്ന് നാം അറിയുക.
And that's the same in the first century, it's the same in the 21st century.
ഒന്നാം നൂറ്റാണ്ടിൽ സത്യമായിരിക്കുന്ന കാര്യം ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ സത്യമാണ്.
We want to build the church that Jesus is building. It means when it says when Jesus builds his church, he doesn't come down from heaven and do it. As you know, those who are members of his body, he uses them.
കർത്താവ് പണിയുന്ന സഭ ആയിരിക്കണം നമ്മുടെ സഭ എന്ന് നാം പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് കർത്താവ് ശാരീരികമായി ശരീരത്തിൽ ഇവിടെ ഇറങ്ങി വന്ന് സഭ പണിയുകയില്ല. പിന്നെ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് സഭയുടെ പണിയിൽ നാം ആയിരിക്കുമ്പോഴാണ് കർത്താവ് പണിയുന്ന സഭയായിട്ട് നമ്മുടെ സഭ തീരുന്നത്.
Different ones of us, not any one more than another. And ultimately, it's the Lord himself who builds the church.
ആ സഭയുടെ പണിയിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. ഒരു വ്യക്തിയെ മറ്റൊരാളേക്കാൾ കൂടുതൽ നിലയിൽ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞുകൂടാ. എന്നാൽ ആത്യന്തികമായിട്ട് കർത്താവ് പണിയുന്ന സഭയിലെ സകല മഹത്വവും അവനായിരിക്കും. അവൻ തന്നെയായിരിക്കും അതിന്റെ ശില്പിയും അതിന്റെ പണിക്കാരനും. എല്ലാ മഹത്വവും അവന് തന്നെയായിരിക്കും.
He's the head.
അവൻ തലയാകുന്നു.
So Matthew 16:18 he says, I will build my church in the gates of hell. Hades, the powers of spiritual darkness, will not be able to overpower it.
മത്തായി സുവിശേഷം 16 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അല്ലെങ്കിൽ മരണത്തിന്റെ ശക്തികൾ ഞാൻ പണിയുന്ന സഭയുടെ നേരെ പ്രബലപ്പെടുകയില്ല.
So I've always kept this in my mind anyway, that the mark of a church that Jesus builds is that the powers of darkness will not be able to overpower it.
എന്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്, യേശു പണിയുന്ന ഒരു സഭയുടെ തെറ്റിക്കൂടാത്തതായിരിക്കുന്ന അടയാളം മരണത്തിന്റെ ശക്തികൾക്ക്, പാതാളത്തിന്റെ ശക്തികൾക്ക് ആ സഭയുടെ നേരെ ജയിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല.
The powers of spiritual death.
ആത്മീയ മരണത്തിന്റെ ശക്തികൾ.
The world is filled with the powers of spiritual death.
ലോകം മുഴുവൻ ആത്മീയ മരണത്തിന്റെ ശക്തികളാൽ നിറഞ്ഞിരിക്കുകയാണ് എന്ന് നാം അറിയണം.
The devil is the ruler of darkness. He's the prince of the world.
അന്ധകാരത്തിന്റെ അധിപതിയായിരിക്കുന്ന പിശാച് ലോകത്തിന്റെ പ്രഭുവാണ് എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു.
And whether you realize it or not, there are powers which are always seeking to drag us down to spiritual death.
നാം വേണ്ടവണ്ണം അത് തിരിച്ചറിയുന്നില്ലായിരിക്കാം. എങ്കിലും ഒരു കാര്യം ദൈവമക്കളെ നാം ഓർത്തിരിക്കണം, എല്ലായ്പ്പോഴും നമ്മെ താഴേക്ക് പിടിച്ചു വലിക്കുവാനായിട്ട് ശക്തമായിരിക്കുന്ന അദൃശ്യമായ അന്ധകാര ശക്തികൾ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്.
A lot of things that you see on television, the whole aim of it is to drag you down to spiritual death, to pollute your mind with spiritual death.
ടെലിവിഷനിൽ മറ്റു മാധ്യമങ്ങളിൽ കൂടെ നാം കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നാം അറിയുന്നില്ല. നമ്മെ ആത്മീകമായിരിക്കുന്ന മരണത്തിലേക്ക് നാം അറിയാതെ തന്നെ നമ്മെ പിടിച്ച് താഴ്ത്തിക്കളയുന്നവയാണ് എന്നുള്ള സത്യം.
To pollute your thinking. And gradually, if you'll see it long enough, even to pollute your language.
നമ്മുടെ ചിന്താഗതിയെ അത് മാറ്റി താഴേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, നാം അശ്രദ്ധരായിരുന്നാൽ കുറെ സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ഭാഷാശൈലി പോലും നാം കാണുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും.
With the language of spiritual death, and you see that happen with many, many believers who were purer in the days when they never watched so much television and movies and have lost out on spiritual life.
ആത്മീയമായിരിക്കുന്ന മരണത്തിന്റെ ഭാഷ എന്ന് ഞാൻ പറഞ്ഞത്, ഇത്രയധികം ടെലിവിഷനോ മറ്റു നിലയിലുള്ളതായിരിക്കും ഇന്റർനെറ്റോ ഒക്കെ കാണാതിരുന്ന കാലത്ത് നാം അറിയുന്ന പല സഹോദരങ്ങളും ഈ കുറെ നാളുകൾ കൊണ്ട് ഈ മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട് അവരുടെ ഭാഷ പോലും ആത്മീക മരണത്തിന്റെ ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
The same thing with a lot of education today. We need to be very careful. The books you read, the pictures you look at, even the hoardings on the roadsides.
ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല പോലും പിശാചിന്റെ സ്വാധീന വലയത്തിലാണ്. നാം വായിക്കുന്ന പുസ്തകങ്ങളെ, നാം കാണുന്ന ചിത്രങ്ങൾ, ഒരുപക്ഷെങ്കിൽ വഴിയോരങ്ങളിൽ നാം കാണുന്നതായിരിക്കുന്ന പരസ്യ ബോർഡുകൾ പോലും ആത്മീകമായിരിക്കുന്ന ജീവൻ നൽകുന്നതിന് പകരം നമ്മെ മരണത്തിലേക്ക് പിടിച്ചു വലിക്കുന്നതാണ് എന്നുള്ളതിനെ കുറിച്ച് നാം ബോധവാന്മാരാകണം.
Be very, very careful that the powers of spiritual death do not drag you down. It's like, you know, a lot of these are so invisible.
ആത്മീയമായിരിക്കുന്ന മരണത്തിന്റെ ശക്തികൾ നമ്മെ താഴ്ത്തിക്കളയാതിരിക്കുവാൻ നാം അത്യധികം ശ്രദ്ധയുള്ളവരായിരിക്കണം. അതിന്റെ കാരണം മിക്കപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശക്തികൾ ദൃശ്യമല്ല, നമുക്ക് പെട്ടെന്ന് അവയെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്.
It's like the germs and bacteria that are floating around in the air.
അന്തരീക്ഷത്തിൽ നമുക്കറിയാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെന്ന് വരികിലും ധാരാളം രോഗാണുക്കൾ നമ്മെ ചുറ്റിപ്പറ്റി എപ്പോഴും സജീവമാണ്.
That can get into our system without even our knowing it.
നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നാം തിരിച്ചറിയാതെ തന്നെ ഈ രോഗാണുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ട്.
I mean, when you get a flu, did you know when exactly that bug got inside you which gave you that flu? No.
നമുക്ക് ഫ്ലൂ പനി വരുന്ന സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും കൃത്യമായിട്ട് ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏത് സമയത്താണ് കൃത്യമായിട്ട് ഈ ഫ്ലൂവിന്റെ രോഗാണു എന്റെ ശരീരത്തിൽ കടന്നതെന്ന്? നമുക്കറിയാനേ കഴിയുന്നില്ല.
You inhale something without knowing it.
Nama tirichariyadanneyana roganukale na nammude ullilekku swigarichathu.
And later on you see the effect of it in sickness.
Korchu kadimbal nam rogigalayi theeruna samayathana ee roganu ullil kadannu ennulla satyam nam tirichariyunnathu.
We are very careful. We don't let our children go somewhere where there are a lot of sickness because we know they'll pick it up so quickly.
Nammude kunjangalude aarogyathe samayathulla nam valare adhigam shradhalukalana. രോഗബാധയുള്ളതായിരിക്കുന്ന ഭവനങ്ങളില്, ആശുപത്രികളിലൊക്കെ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളെ വിടുന്ന കാര്യത്തിൽ നാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്.
How is it some others who breathe the same thing don't get sick? It's because they've got a strong immune system that they've built up through good habits of eating and exercise, etc. And thus they are strong that even when these germs come in, they can kill them.
രോഗബാധയുള്ളതായിരിക്കുന്ന ഇടത്ത് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളുടെ ഉള്ളിൽ ഈ രോഗങ്ങൾക്ക്, ഈ അണുക്കൾക്ക് രോഗമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? അവരുടെ ശരീരത്തിന് ആരോഗ്യപരമായിരിക്കുന്ന ജീവിത രീതികളിലൂടെയൊക്കെ അവർക്ക് രോഗപ്രതിരോധത്തിനുള്ളതായിരിക്കുന്ന ശക്തി, അതിനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില രോഗികളാകുമ്പോൾ, കുഞ്ഞുങ്ങളും ബലഹീന രോഗികളാകുമ്പോൾ ആരോഗ്യമുള്ളവർ രോഗത്തെ ചെറുത്ത് നിൽക്കുവാൻ അവർക്ക് കഴിയുന്നത്.
But others whose immune system is weak, they're not able to kill that, and that's how they get sick. And that's why two people can breathe the same germs, one gets sick and one even dies, the other doesn't get sick at all.
നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടു പേരെ ഒരേ രോഗത്തിന്റെ അണുക്കളെ ഉള്ളിലേക്ക് ശ്വസിക്കാൻ ഇടയായാൽ പോലും ഒരാൾ രോഗിയാവുകയും മറ്റേയാള് രോഗമില്ലാതിരിക്കുകയും ചെയ്യുന്നത് അകത്തുള്ള ആരോഗ്യത്തിന്റെ വ്യത്യാസമാണ്, രോഗപ്രതിരോധ ശക്തിയുടെ വ്യത്യാസമാണ്.
It's the same spiritually.
ആത്മീയമായിട്ട് ഇത് സത്യം.
God wants us to build a spiritual immune system within us, and that's why he's given us his word. He's given us the power of the Holy Spirit.
ആത്മീയമായിരിക്കുന്ന ഒരു പ്രതിരോധ ശക്തി നമ്മുടെ അകത്ത് ശക്തി പ്രാപിച്ച് വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവിടുത്തെ തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നത്.
He's given us fellowship with other believers. If you don't value things like this, you don't value the genuine power of the Holy Spirit and read God's word and especially fellowship with other godly people, if you don't value these things, your immune system is going to be weak.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഈ വചനത്തെ വായിക്കുവാനുള്ളതായ പരിചയവും അതുപോലെ തന്നെ കർത്താവ് സഭയാകുന്ന ശരീരത്തിൽ നൽകിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ആത്മീക കൂട്ടായ്മയും ഈ കാര്യങ്ങളെ നാം വിലമതിക്കുന്നില്ലെങ്കിൽ ആത്മീയമായി രോഗത്തിന് ഒരു പ്രതിരോധ ശക്തി, ഇരുട്ടിന്റെ മരണത്തിന്റെ ശക്തികൾ നമ്മെ കീഴടക്കുവാൻ ഇടയായിത്തീരും.
I mean, if your best friends are all worldly people and that's what you spend your time listening to their conversation, you're going to have a very weak immune system. And you keep asking, oh, why is it I can't get victory over sin? You won't get it in 100 years, brother, sister.
നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ചില പ്രത്യേകമായിരിക്കുന്ന പാപങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അനേക നാളുകളായിട്ട് പോരാടിയിട്ടും ജയം കിട്ടാത്തത്? ലോകത്തെ നിങ്ങളുടെ സ്നേഹിതന്മാരിൽ മിക്കവരും ലൗകികരായ മനുഷ്യരാണെങ്കിൽ, കർത്താവിനെ അറിയാത്തവരാണെങ്കിൽ, നിങ്ങളൊരു 100 വർഷം പ്രയത്നിച്ചാലും നിങ്ങൾക്ക് ആത്മീയമായ നിലയിൽ മരണത്തിന്റെ ശക്തികളെ ജയിക്കുവാൻ തക്ക പ്രതിരോധ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുകയില്ല.
Your immune system is so weak because you're exposing yourself to the wrong type of people.
തെറ്റായത കൂട്ടുകെട്ട് തെറ്റായിരിക്കുന്നതായ കാര്യങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തുറന്നു കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയമായിരിക്കുന്ന പ്രതിരോധ ശക്തി ഉണ്ടാകുന്നില്ല.
And you'll never get victory. You can try for 1,000 years, you won't get it.
100 വർഷം എന്ന് പറഞ്ഞത് അല്പം കുറവാണെന്ന് തോന്നുന്നു. 1,000 വർഷം നിങ്ങൾ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ചില മേഖലകളിൽ വിജയം ലഭിക്കുക അസാധ്യമായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ.
You see the reason? The powers of darkness can never overpower the church that Jesus builds. And when we say church, we are not talking about some invisible structure. Jesus was speaking about people, that's you and me, people who are built on that foundation.
മരണത്തിന്റെ ശക്തികൾക്ക് കർത്താവിന്റെ സഭയെ ഒരിക്കലും കീഴടക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നാം കാണുന്നതായിരിക്കുന്ന ഈ കെട്ടിടമോ ഒരു പള്ളിയോ ഒന്നുമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. എന്നെ നിങ്ങളെയും പോലുള്ളതായിരിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ കർത്താവ് വീണ്ടെടുത്ത വിലയേറിയ വ്യക്തികളെ കൊണ്ടാണ് കർത്താവ് തന്റെ സഭയെ പണിയുന്നത്. ആ സഭ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയായിരിക്കും.
Who seek to live according to those divine principles given in the word, the powers of darkness, it try to attack them, but their immune system is so strong because they have followed these divine principles. They have studied God's word. They have sought to be filled with the Holy Spirit. They have valued fellowship with God's people, and they have chucked up friendships which are polluting them, even if those friends get offended.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവിന്റെ സഹായം, ആത്മീക കൂട്ടായ്മ, ഈ കാര്യങ്ങളെ വിലമതിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും മരണത്തിന്റെ ശക്തികള് നമ്മെ കീഴടക്കുന്നതിൽ നിന്ന് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. നാം ഇക്കാര്യങ്ങളെ വിലമതിക്കാതെ ഇരുന്നാൽ നമുക്ക് ജയം ഉണ്ടാകുകയില്ല.
They are not bothered. They are more interested in pleasing God and being a pure witness for Christ on this earth than being disturbed by what some worldly friend thinks about them.
ലോകത്തിലുള്ളതായിരിക്കുന്ന ചില സ്നേഹിതന്മാരെയോ ബന്ധുക്കളെയോ പിണക്കേണ്ടി വന്നാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുകയും കർത്താവിനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതില് പൂർണ്ണമായി മനസ്സുവച്ചിരിക്കുന്ന ഒരുപിടി ആളുകൾ ഒരു സ്ഥലത്തുണ്ടെന്ന് വരികിൽ അവരെ കൊണ്ടാണ് കർത്താവ് തന്റെ ജയാളിയായിരിക്കുന്ന സഭയെ പണിയുന്നത്.
I don't know whether all of you are like that.
നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ളവരാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ.
Some of you are defeated by sin. Consider whether you're the reason why you're defeated constantly, and despite hearing so many messages on victory, you don't seem to get there. You'll never get there if you don't take some of these things I mentioned seriously.
ജീവിതത്തെ കുറിച്ച് എത്രയോ നാളുകളായി നിങ്ങൾ സന്ദേശം കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു ജയജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരികിൽ അതിന്റെ കാരണം എന്താണെന്ന് ഇന്നെങ്കിലും നാം തിരിച്ചറിയേണ്ട ആവശ്യമല്ലേ?
You read books which fill your head with unbelief, such as it doesn't matter how you live, you'll finally go to heaven, you're eternally saved because you said Jesus come into my heart and all that type of stuff. Well, no wonder you're defeated by sin.
യേശുവിന്റെ ഹൃദയത്തിൽ വന്ന് കർത്താവിനെ ഞാൻ സ്വീകരിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന പുസ്തകങ്ങളും അങ്ങനെയുള്ളതായിരിക്കുന്ന ടി വി പ്രോഗ്രാംസും ഒക്കെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജയജീവിതത്തിലേക്ക് ജീവിതത്തിന്റെ അവസാനം വരെ എത്തുവാൻ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം.
You need to read books that challenge you towards holiness. You need to be in fellowship in a church where every single Sunday, not once in a while, not even 3 Sundays in a month, but every single Sunday you are challenged towards holiness.
വിശുദ്ധിയിലേക്ക് നിങ്ങളെ വെല്ലുവിളിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. അതുപോലെ നിങ്ങൾ വല്ലപ്പോഴും ഒരു ഞായറാഴ്ചയല്ല, എല്ലാ ഞായറാഴ്ചയും എല്ലാ കർത്തൃ ദിവസത്തിലും കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നിങ്ങളെ വെല്ലുവിളിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിയുന്ന സഭയിൽ നിങ്ങൾ മുടങ്ങാതെ സംബന്ധിക്കണം. അങ്ങനെ മാത്രമേ നിങ്ങളുടെ ആത്മീയമായ പ്രതിരോധ ശക്തി ശക്തിപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ.
If you're not, well, no wonder you're defeated in your home. No wonder you have problems. No wonder your children grow up to be rebellious.
അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് വരികില് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മത്സരികളായി തീരും, നിങ്ങൾക്ക് പല മേഖലകളിലും നിരന്തര പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊന്നും നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല.
What we saw. So we are interested in building the church that Jesus spoke about. And one mark of it, as I said, is that the powers of spiritual darkness cannot overpower it.
ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു വിഭാവനം ചെയ്ത കർത്താവ് തന്നെ പണിയുന്ന ജയിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെന്ന് വരികില് മരണത്തിന്റെ പാതാളത്തിന്റെ ശക്തികൾക്ക് ആ സഭയുടെ നേരെ ജയം ഒരിക്കലും ഉണ്ടാകരുത്.
Beyond all divine principles, the main reason why the powers of spiritual darkness cannot overpower the church Jesus builds is because he himself is in the midst of that church.
ആത്മികമായിരിക്കുന്ന പ്രമാണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവയൊക്കെ സത്യവും ആവശ്യവും ആയിരിക്കെ തന്നെ കർത്താവിന്റെ സഭയെ മരണത്തിന്റെ ശക്തികൾക്ക് ജയിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ സഭയുടെ മധ്യത്തിൽ ഉണ്ട്, അവൻ സജീവ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ജയം സാധ്യമാകുന്നത്.
When two or three are gathered together in my name, you remember we spoke about that in one study.
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടുത്തെ സാന്നിധ്യമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത് ഈ സമയത്ത് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്.
That most people who quote that verse in Matthew 18:20, that's the second place where he spoke about the church, by the way, Matthew 18. And he used that expression where the church there, and then he said, two or three gathered together in my name. And that means in the name of Jesus.
മത്തായി 18:20-ല് കർത്താവ് തുടർന്ന് സഭയെക്കുറിച്ച് രണ്ടാമത് പറയുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ ഉദ്ധരിച്ച വചനം പറഞ്ഞിരിക്കുന്നത്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്ന കർത്താവ്.
The most misunderstood name among believers.
വിശ്വാസികളുടെ തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർ അത്ഭുതപ്പെട്ടേക്കും.
Do you know that the Bible speaks about another Jesus in 2 Corinthians 11 verse 4?
രണ്ട് കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ദൈവവചനം മറ്റൊരു യേശുവിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
There are many Jesuses. There's the Jesus of the Jehovah's Witnesses who don't believe that Jesus is eternal creator. There's the Jesus of the Mormons, and there's the Jesus of those liberal Christians who don't believe he was born of a virgin, he was a good man. There's the Jesus of Islam who they believe he was a prophet. And
ഒരുപാട് തരത്തിലുള്ളതായിരിക്കുന്ന യേശു ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. യഥാർത്ഥ യേശുവിന് പകരമായിട്ട് യഹോവ സാക്ഷികൾ പറയുന്നതായിരിക്കുന്ന സൃഷ്ടാവും ദൈവവും അല്ലാത്ത അതിൽ താണ ഒരു യേശുണ്ട്. മോർമോൺസിന്റെ യേശു കുറച്ചുകൂടെ വ്യത്യസ്തനായിരിക്കുന്ന യേശുവാണ്. ഇസ്ലാം മതസ്ഥര് വിശ്വസിക്കുന്ന യേശു ഒരു വലിയ നബിയാണ്. ഇതെല്ലാം യേശു എന്ന പേരുണ്ടെങ്കിലും ദൈവവചനം വെളിപ്പെടുത്തുന്ന സാക്ഷാൽ ദൈവമായിരിക്കുന്ന യേശു അല്ല. ആ യേശുവിന്റെ നാമത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ സഭയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്.
There's a Jesus of many other religions who respect him as a very great philosopher or something like that.
ഒരു വലിയ തത്വജ്ഞാനി എന്നുള്ള നിലയിൽ യേശുവിനെ പ്രകീർത്തിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റ് ആളുകളുമുണ്ട്. എന്നാൽ അതൊന്നും യഥാർത്ഥ യേശു അല്ല എന്ന് നാം അറിയുന്നു.
Another Jesus. So when you say in the name of Jesus, which of these Jesus are you talking about?
അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുകയോ നാം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, ഇതിൽ ഏത് യേശുവിന്റെ നാമത്തിലാണ് നാം ഇപ്പോൾ സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്?
You say the Jesus of the New Testament. Hang on.
നിങ്ങൾ പറയുമായിരിക്കും പുതിയ നിയമത്തിലെ യേശു ആണെന്ന്. എന്നാൽ ഒരു നിമിഷം നിൽക്കണേ.
This time, the name, the meaning of that name is explained in scripture, is in Matthew 1:21. You shall call his name Jesus, for he shall save his people from their sins.
യഥാർത്ഥമായിരിക്കുന്ന യേശു ആരാണെന്ന് തിരിച്ചറിയുവാനായിട്ട് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൂതൻ തന്നെ പറയുന്നുണ്ട് മറിയത്തോട്. എന്താണ് പറഞ്ഞത്? ഈ ജനിക്കാൻ പോകുന്ന ശിശുവിന് ദൈവപുത്രൻ യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നവനാണ്. യേശു എന്ന നാമത്തിന്റെ അർത്ഥം അതാണ്. യഥാർത്ഥ യേശുവിനെ തിരിച്ചറിയുവാൻ അങ്ങനെ കഴിയും.
Not he will forgive their sins. Of course he'll forgive them.
അവരുടെ പാപം ക്ഷമിക്കും. കേവലം പാപങ്ങൾ ക്ഷമിക്കുന്ന യേശു എന്നല്ല പറഞ്ഞത്, കർത്താവ് പാപം ക്ഷമിക്കും. പക്ഷെ അവൻ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ, ഉദ്ധരിക്കുന്നവനായ യേശുവാണ്.
But he will save them from their sins. There's a lot of difference between being forgiven your anger today and you're not saved from your anger because you'll get angry tomorrow.
നമ്മുടെ പാപങ്ങളിൽ നിന്ന് ക്ഷമ ലഭിക്കുന്നതും മോചനം വിടുതൽ പ്രാപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കോപിച്ചു, കർത്താവിനോട് ഏറ്റുപറഞ്ഞപ്പോൾ അവൻ അത് ക്ഷമിച്ചു. പക്ഷേ കോപത്തിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം, വിടുതൽ ലഭിക്കുക എന്ന് പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്.
It's you can be forgiven your sexual lust and sinful thoughts today, but you fall again tomorrow. You're not saved from it. You're forgiven from it.
നിങ്ങളുടെ പാപകരമായിരിക്കുന്ന ചിന്ത, ലൈംഗികമായിരിക്കുന്ന പാപങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ ക്ഷമ നിങ്ങൾക്ക് ലഭ്യമാണ്. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന മ്ലേച്ഛമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യേശു ചെയ്യേണ്ട പ്രവൃത്തിയാണ്.
Many people are only forgiven. They live in an endless cycle of sinning, repenting, forgiveness. Sinning, repenting, forgiveness. Never get out of that cycle.
Mikka vishwasikale samayathulla dukhkaramaya satyam idaanu. Avaru devathinte paapakshama praapichavarum adil vishwasikkunnavarumaanu. Pakshe orikkalum avasaanikkatha ഒരു വിഷമവൃത്തത്തിൽ അവർ കഴിയുകയാണ്. പാപം ചെയ്യുന്നു, അനുതപിക്കുന്നു, ക്ഷമ പ്രാപിക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, അനുതപിക്കുന്നു, ക്ഷമയ്ക്കായിട്ട് യാചിക്കുന്നു. ഈ നിലയിൽ തുടരുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. യേശു എന്ന നാമത്തിന്റെ അർത്ഥം പാപം ക്ഷമിക്കുന്നവൻ എന്നല്ല. കർത്താവിന്റെ മക്കളെ നാം അറിയണം, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നാണ്.
So when we pray in the name of Jesus, I'm saying, Father, I'm praying in the name of one who came to save me from all my sins. If you're not interested in being saved from all your sin, how can you use that name?
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ നിന്ന് നാം ഇനിയും പറയുമ്പോൾ, നാം കൂടി വരുമ്പോൾ, യേശുവിന്റെ നാമം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരിക്കണം, കർത്താവേ, എന്റെ പാപങ്ങൾ, സകല പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ വന്നവനാണ് അങ്ങ്. ആ ബോധത്തോടുകൂടി നാം ആ നാമം ഉപയോഗിക്കണം. അങ്ങനെ ഉള്ള രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നിടത്താണ് യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്.
You know why now, why many of your prayers are not answered? You're praying in the name of another Jesus.
ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിൽ വ്യക്തമായി കാണും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പല പ്രാർത്ഥനകൾക്ക് ഇന്ന് വരെ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം യഥാർത്ഥ യേശുവിന്റെ നാമത്തിലല്ല പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്.
Who does not save from sin? Who maybe just forgives or does something like that but doesn't save from sin, it is another Jesus.
പാപം ഒരുപക്ഷെ അവൻ നിരന്തരമായി ക്ഷമിക്കുന്നുണ്ട്, സത്യമാണ്. എങ്കിലും പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനായ യഥാർത്ഥ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ അറിഞ്ഞ് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും.
I would encourage you to pray in the name of the real Jesus who came to save you from all the sins in your life. And if you pray in the name of that Jesus to the Father, your prayers get answered.
ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുവാനുള്ള ഏക വഴി ഇതാണ്. യഥാർത്ഥ യേശുവിനെ തിരിച്ചറിഞ്ഞ് ആ യേശുവിന്റെ നാമത്തിൽ എന്റെ സകല പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ വന്ന ദൈവത്തിന്റെ പുത്രൻ, അവനെ യേശു എന്ന് വിളിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം.
Otherwise you live with unanswered prayer perpetually and keep on saying, oh, maybe it was not the will of God. When you pray 100 prayers, none of them are answered. No, it was not the will of God. Well, that's exactly what the devil wants you to say.
പിശാച് നമ്മളെ വിശ്വസിപ്പിക്കാനും പറയാനും ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ നാമത്തിൽ അല്ലാതെ നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മറുപടി ലഭിക്കുന്നില്ല. സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആശ്വാസം അവൻ ചൊല്ലിത്തരും. എന്താണെന്നറിയാം, ഒരു പക്ഷേ ദൈവത്തിന്റെ ഹിതമായിരിക്കില്ല. എന്ത് ഹിതമല്ല? പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടമല്ലെന്നോ? അങ്ങനെയൊക്കെ വിശ്വസിച്ച് ഒരു 100 വർഷം നാം ജീവിക്കും, പാപത്തിൽ തോറ്റവരായി നാം മരിച്ചെന്നും വരും. യഥാർത്ഥ യേശുവിനെ നാം അറിയണം.
And once in a year, maybe a prayer gets answered, like some winning a lottery ticket or something. You never know. Why is it? Is that how Jesus told us? You pray in my name to the Father and maybe once in a blue moon, he'll answer you.
കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ. കൂടി വരുന്നതിനെ കുറിച്ച് മാത്രമല്ല യേശു പറഞ്ഞല്ലോ, നിങ്ങൾ എന്റെ നാമത്തിൽ ഇതുവരെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ. ഒരു പക്ഷെങ്കില് വർഷത്തിൽ ഒരു പ്രാവശ്യം, എല്ലാ ആഴ്ചയും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാളിന് വർഷത്തിൽ ഒരിക്കൽ ഒരു ലോട്ടറി അടിച്ചെന്ന് വരും. അതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ അങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി? വല്ലപ്പോഴും ഒരിക്കല് ഞാൻ മറുപടി തരാമെന്നാണോ യേശു പറഞ്ഞത്?
Is that what he said? And yet if you're honest, isn't that your experience?
അങ്ങനെയല്ല യേശു പറഞ്ഞത്. നാം സത്യസന്ധരാണെന്ന വരിയിൽ നമ്മൾ പലരുടെയും ജീവിതാനുഭവം അതല്ലേ? വല്ലപ്പോഴും ഒരിക്കൽ ഒരു പ്രാർത്ഥനയുടെ മറുപടി.
That when you pray for something, it's exactly like buying a lottery ticket. I hope you'll never buy it, but that's how it is. You know, you don't know whether you'll win it or not.
നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കരുതെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ എല്ലാം എടുക്കുന്ന ആളിന്റെ ആഗ്രഹം എന്താ? ഇതിനെ പ്രൈസ് അടിക്കണം. പക്ഷെ ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാകത്തില്ലല്ലോ, വല്ലപ്പോഴും ഒരിക്കൽ ആർക്കെങ്കിലും ഒരാൾക്ക്. അങ്ങനെയൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നാം പ്രതീക്ഷിക്കുന്നത്?
But that's not the way it's supposed to be, because you're not praying in the name of the real Jesus.
യേശുവിന്റെ യഥാർത്ഥ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാത്തത് എന്നുള്ളത് ഞാൻ ഇന്ന് വീണ്ടും പറയട്ടെ.
How many of you can honestly say to the Lord, not to me, I want to be saved from every sin in my life? And the definition of sin is Romans 3:23, coming short of the glory of God.
നിങ്ങൾ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും, കർത്താവേ എന്നെ എന്റെ ജീവിതത്തിലെ സകല പാപത്തിൽ നിന്നും അങ്ങ് വിടുവിച്ചേ മതിയാകത്തുള്ളൂ? പാപത്തിന്റെ നിർവചന റോമാലേഖനത്തിൽ നാം കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ നന്മയിൽ കുറവായതെല്ലാം പാപമാണ്. അങ്ങനെയുള്ള സകല മേഖലയിൽ നിന്നും എനിക്ക് വിടുതൽ ആവശ്യമുണ്ട് എന്ന് ആര് യഥാർത്ഥ യേശുവിനോട് പ്രാർത്ഥിക്കും?
The glory of God was seen in Jesus Christ, John 1:14, full of grace and truth. So the definition of sin is coming short of Christ likeness.
ദൈവത്തിന്റെ തേജസ് കർത്താവായ യേശുക്രിസ്തുവിൽ വിളങ്ങി കാണുന്നതായിട്ട് യോഹന്നാന്റെ 14-ൽ പറയുന്നുണ്ട്. അത് കൃപയും സത്യവും നിറഞ്ഞതായിട്ടാണ് നാം കണ്ടത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആ മഹത്വം, പുത്രനിൽ വെളിപ്പെട്ട ആ മഹത്വം, ഗ്ലോറി, അതിന്റെ നിലവാരത്തിൽ താഴെയുള്ളതെല്ലാം പാപമാണെന്ന് നാം കണ്ടു തുടങ്ങും.
How many of you can honestly turn to the Lord and say, Lord, I want to be saved from every single unchristlike habit in my life?
നമ്മളെ എത്ര പേർക്ക് ഹൃദയംഗമായി കർത്താവിങ്കിലേക്ക് മുഖമുയർത്തി പറയുവാൻ കഴിയും, കർത്താവേ എന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ആ ക്രിസ്തു യേശുവിനെ നിരക്കാത്ത, അവന്റെ ദിവ്യ സ്വഭാവത്തിന് യോജിക്കാത്ത സകല കാര്യങ്ങളിൽ നിന്നും എനിക്ക് വിടുതൽ ആവശ്യമുണ്ട് എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും?
Every single unchristlike attitude I have towards other people, every single unchristlike way of speaking, I want to be saved from it totally. And I'm desperate, Lord.
നമ്മൾ എത്ര പേർ അങ്ങനെ ഹൃദയതകർച്ചയോടെ പ്രാർത്ഥിക്കും? മറ്റുള്ളവരോടായിരിക്കുന്ന മനോഭാവം, മറ്റുള്ളവരോട് സംസാരിക്കുന്ന വിധം, ഈ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും കർത്താവായ യേശുവിനെ പോലെ തന്നെ ആയിരിക്കാനാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ വിളി. എത്ര പേര് അത് തിരിച്ചറിയും?
I mean it. I want to seek you for it. I'm willing to fast and give up my food and pray to you for that.
അത് എന്റെ കേവലം ഒരു പ്രാർത്ഥനയല്ല, എന്റെ ഏറ്റവും വലിയ ദാഹം ബിഷപ്പിന്റെ വിഷയമാണ്. എന്റെ ഭക്ഷണവും എന്റെ പാനീയവും വെടിഞ്ഞ് അങ്ങയുടെ മുൻപാകെ ആ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ ആര് പറയും?
I don't think there are many people that desperate. You like it. If God would give it to you, if it doesn't cause too much inconvenience to you. But you're not desperate.
എനിക്കറിയാം നമ്മൾ ആരും ഈ അനുഗ്രഹങ്ങൾ വേണ്ട എന്ന് പറയത്തില്ല. വലിയ ചെലവൊന്നുമില്ലാതെ, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സൗജന്യമായിട്ട് കർത്താവ് തന്നു കഴിഞ്ഞാൽ രണ്ട് കൈ നീട്ടി വാങ്ങിക്കാൻ തയ്യാറുള്ളവരാണ് നാം എല്ലാവരും. പക്ഷേ എത്ര പേര് എന്ത് വില കൊടുത്താണെങ്കിലും, ഭക്ഷണം വെടിഞ്ഞാണെങ്കിലും, എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും, ഇത് എൻ്റെ ജന്മാവകാശമാണ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു വിടുതലിന് വേണ്ടി, ജയജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്.
God of God says you shall seek me, the Lord says, and find me when you search for me with all your heart.
കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരോടുമുള്ള സ്വർഗത്തിന്റെ ഉറപ്പ് വാഗ്ദത്തം ഇതാണ്, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും അന്വേഷിച്ചാൽ എന്നല്ല, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നിശ്ചയമായും എന്നെ കണ്ടെത്തും.
And I can say every single person sitting here who has sought God with all his heart has found him.
എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഇവിടെ ഇരിക്കുന്ന ആ നിലയിൽ കർത്താവിനെ അന്വേഷിച്ചിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ അവരെല്ലാവരും കർത്താവിനെ കണ്ടെത്തിയിട്ടുണ്ട്, കർത്താവിന്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേരെ ഉള്ളെങ്കിൽ പോലും അത് മതി, കർത്താവ് ആ കാര്യത്തിൽ സംതൃപ്തനാണ്, അവർ കർത്താവിനെ കണ്ടെത്തിയിട്ടുണ്ട്.
Be emotionally stirred for a moment and say, oh, that was a great message. I love going to CFC to hear these stirring messages. Of course, I never get changed.
നമ്മൾ പലരുടെയും യഥാർത്ഥ അനുഭവം ഇതല്ലേ? നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന, നമ്മളെ വെല്ലുവിളിക്കുന്നതായിരിക്കുന്ന അഭിഷേകം ചെയ്യപ്പെട്ട സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എത്തിപ്പോയി, കിട്ടിപ്പോയെന്ന് വിചാരിക്കും. പക്ഷെ അത് ജീവിതത്തിൽ വ്യത്യാസമില്ലാതെ, മാറ്റമില്ലാതെ വർഷങ്ങളായി നാം തുടരുകയല്ലേ?
I still fight at home.
ഇപ്പോഴും വീട്ടിൽ വഴക്കാണ്.
Fearful and anxious and worried and I grumble and complain and I still can't forgive certain people and I still gossip and I'm very proud of myself and my children and all that.
എന്റെ ജീവിതത്തിന് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ, പച്ചയായിട്ട് പറഞ്ഞാൽ, ഇപ്പോഴും ഞാൻ പഴയതുപോലെ വഴക്കടിക്കുന്നവനാണ്, അസൂയപ്പെടുന്നവനാണ്, നിരാശപ്പെടുന്നവനാണ്. ജീവിതത്തില് പല കാര്യങ്ങൾക്ക് വേണ്ടിയും എന്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം നിൽക്കുകയാണ്. ആ നിലയിൽ ജീവിതത്തിൽ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നെങ്കിൽ നാം യഥാർത്ഥമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്നാണ് നാം പറയുന്നത്.
Is building his church. And I want to repeat what I said once before. Just like God made Adam, and the word in the Hebrew, by the way, in Genesis chapter 1 is chapter 2 is God built Adam.
നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചത് യേശുക്രിസ്തുവിന് ഒരു ശരീരം, സഭ ഉണ്ടാകേണ്ടതിനാണ്. ആദാമിന്റെ സൃഷ്ടിയെക്കുറിച്ച് നിങ്ങൾ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ദൈവം ആദാമിനെ നിലത്തെ മണ്ണിൽ നിന്നാണ് രൂപപ്പെടുത്തി എടുത്തതെന്ന് നാം വായിക്കുന്നു. അതിന്റെ മൂല ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചു എന്നുള്ള പദമല്ല, മറിച്ച് പണിതു, ഉണ്ടാക്കിയെടുത്തു. നിലത്തെ മണ്ണ് എടുത്തിട്ട് കർത്താവ് തന്നെ തന്റെ കൈകൊണ്ട് ആദാമിന്റെ രൂപം ഉണ്ടാക്കി അവനെ മെനഞ്ഞെടുത്തു എന്നാണ്. നിലത്ത് ലഭ്യമായിരുന്ന മണ്ണെടുത്തിട്ട് ആദാമിന് ഒരു ശരീരം കർത്താവ് മെനഞ്ഞെടുക്കുകയായിരുന്നു, ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്.
I've thought sometimes if there's a big hard lump of mud that refused to be broken, God would just throw it aside and take another bit.
ഞാൻ മിക്കപ്പോഴും ഓർത്തിട്ടുള്ള എന്റെ മനസ്സിൽ ഈ ചിത്രമുണ്ട്. നിങ്ങൾക്കത് ഭാവനയിൽ ഒരു നിമിഷം എന്നോടൊപ്പം ചിന്തിക്കാൻ കഴിയുമോ? ശില്പിയായിരിക്കുന്ന കർത്താവ് ആദാമിനെ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. നിലത്തെ മണ്ണ് കുഴിച്ചിട്ട് അത് എടുത്തിട്ട് ഒരുപിടി മണ്ണെടുത്ത സമയത്ത് അതിന് മാർദ്ദവതയില്ല, അതിന് അത് കടുപ്പമാണ്, കട്ടിയാണ്. അത് രൂപപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അത് മാറ്റിയിട്ടിട്ട് വീണ്ടും മറ്റൊരു പിടി മണ്ണെടുക്കും. ആദാമിനെ ആ നിലയിലാണ് കർത്താവ് രൂപപ്പെടുത്തിയതെന്ന് ഞാൻ ഭാവനയിൽ ഇങ്ങനെ കാണാറുണ്ട്. എന്നാൽ ശരീരത്തിന്റെ ഷേപ്പ് മുഴുവനായി കഴിഞ്ഞതിന് ശേഷം ദൈവം ചെയ്ത് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആദാം ജീവനുള്ള ദേഹിയായി നടന്ന് നീങ്ങി.
What about the rest of the mud?
എന്നാൽ നിലത്ത് ബാക്കി കിടക്കുന്ന മണ്ണിന്റെ കാര്യമോ?
That remained mud.
അത് മണ്ണായിട്ട് തന്നെ തുടർന്നു.
It did have an opportunity to become part of Adam, but some of it was hard.
ആ മണ്ണിനും ആദാമിന്റെ ശരീരത്തിന്റെ ഭാഗമാകുവാനുള്ള തുല്യ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ കട്ടിയായിട്ടിരുന്നതുകൊണ്ട് വേണ്ടവണ്ണം മാർദ്ദവ മായ അവസ്ഥയിൽ അല്ലായിരുന്നത് കൊണ്ട് ആദാമിന്റെ ശരീരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ.
Today Jesus is picking up mud.
യേശു അവിടെ ഇവിടെ നിന്നും ഭൂമിയിൽ നിന്ന് മണ്ണായിരിക്കുന്ന മനുഷ്യരെ വിളിച്ച് തന്റെ ശരീരമായി പണിതുകൊണ്ടിരിക്കുകയാണ്.
Some of them he finds too hard, they don't want to be. Okay. One day he will come from heaven and the body will walk off and the rest of the mud will be left behind.
ആദമിന്റെ സൃഷ്ടിപ്പിൽ നടന്ന അതേ കാര്യം തന്നെ ആത്മീകമായ അർത്ഥത്തിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മണ്ണായിരിക്കുന്ന മനുഷ്യർ അവിടെ നിന്ന് ഇവിടെ നിന്നും കൂട്ടിച്ചേർത്ത് തന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. പണിയുവാനായി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സില്ലാതെ ഹൃദയ കാഠിന്യമുള്ളവരെ അവൻ വിട്ടുകളഞ്ഞ്, ദുഃഖത്തോടെ ആണെങ്കിലും വിട്ടുകളഞ്ഞിട്ട് തന്റെ പണി അവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം, കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ ദിവസം, ഈ ആദം എഴുന്നേറ്റത് പോയത് തന്നെ ജീവനുള്ള നിലയിലെ സഭ കർത്താവിന്റെ ശരീരമായി തീരും.
I believe that.
ഞാനത് വിശ്വസിക്കുന്നു.
Yeah. What was it that makes the church have power?
ദൈവസഭയ്ക്ക് ശക്തി നൽകുന്നത് എന്താണ്?
From the forces of spiritual death.
ആത്മീയ മരണത്തിന് വിധേയപ്പെടാതെ ഇരിക്കാൻ എങ്ങനെ കഴിയും?
I'll tell you a little parable.
ഞാൻ ഒരു ചെറിയ ദൃഷ്ടാന്ത കഥ പറയാം.
If you kill a man completely, and if you make sure he's really dead, I don't mean whether he's pretending to be dead or half dead, or if a man is killed completely,
പൂർണ്ണമായിട്ടും ഒരു മനുഷ്യനെ നമ്മൾ കൊന്നെന്നിരിക്കട്ടെ, മരണം അഭിനയിച്ച് കിടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ശരിക്കും കൊന്നു, ഹൃദയം, തലച്ചോറ്, എല്ലാം മരിക്കുന്ന ഒരവസ്ഥ,
dead, heart dead, everything dead, you can't kill him again.
അങ്ങനെ മരിച്ച, ബ്രെയിൻ ഡെഡ് എന്നൊക്കെ മെഡിക്കൽ സയൻസിൽ പറയുമല്ലോ, അങ്ങനെ മരിച്ച ഒരാളിനെ പിന്നെ രണ്ടാമത് കൊല്ലാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല.
Isn't that right? That's simple. Even a child can understand it.
ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവും.
Totally kill a man only once.
ഒരു മനുഷ്യനെ ഒരിക്കൽ മാത്രമേ ശരിയായ നിലയിൽ കൊല്ലാൻ പറ്റുകയുള്ളൂ.
That's the reason why the powers of spiritual death cannot overcome a true disciple of Jesus Christ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആത്മീയമായ മരണത്തിന്റെ ശക്തികൾക്ക് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ ഒരു പ്രാവശ്യം മാത്രമേ കൊല്ലുവാൻ കഴിയുകയുള്ളൂ. അവൻ ക്രിസ്തുവിനോട് ഒരിക്കലായി മരിച്ചവനാണ്. എല്ലാ ദിവസവും ആ അവസ്ഥ, ക്രിസ്തുവിൽ മരിച്ചവൻ, ക്രിസ്തുവിൽ ഇരിക്കുന്ന ആ അവസ്ഥ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ആത്മീയ മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല.
He takes up his cross, like Jesus said, and dies to himself every day.
Yesu paranjathu pole avan ella divasavum tande cross eduthu ennu vachal adinte artham thanne thanne nishedichu tande ichaye nishedichu avan yesuvine anugamikkunnavanaanu avan aathmika maranamilla.
You can't kill him twice. The powers of spiritual death can't touch him.
Orikkalayittu avan maranam aaswadichavanaanu avane randamathu kolluka asaadhyamaanu. മരണത്തിന്റെ ശക്തികൾക്ക് അവന്റെ മേൽ യാതൊരു കർത്തൃത്വവും ഇല്ല.
Because he's gone beyond death.
അവൻ അതിനപ്പുറത്തേക്ക് പോയി.
That's why we see something very interesting. As I said, this is the first time that Jesus spoke about the church.
തുടർന്ന് നാം ആ 16 അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തു ആദ്യമായിട്ട് സഭയെക്കുറിച്ച് പറയുന്നതായിട്ട് അടുത്ത വചനങ്ങളിൽ നാം കാണുന്നുണ്ട്.
And it was also the first time that he spoke immediately in the same message about the way of the cross. How isn't that significant?
കർത്താവ് സഭയെ കുറിച്ച് തിരുവചനത്തിൽ ആദ്യം പറയുന്നത് മത്തായി 16 ലാണ്. അതിന്റെ തുടർച്ച എന്നവണ്ണം അതേ സന്ദേശത്തിൽ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിനെ കുറിച്ച്, ക്രൂശിന്റെ മാർഗത്തെ കുറിച്ചും പറയുന്നത്. ഇത് ഒരു കേവലം യാദൃച്ഛികമായ കാര്യമാണോ?
That he spoke about the church and the way of the cross together for the very first time, proving to me anyway that there's a link between the two.
കർത്താവ് താൻ പണിയാൻ പോകുന്ന സഭയെക്കുറിച്ച് പറഞ്ഞ അതേ സന്ദേശത്തിൽ തന്നെ ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ചും പറഞ്ഞു എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കതിന് ഒരു സംശയവുമില്ല, ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, രണ്ടിനെയും വേർപിരിക്കുവാൻ കഴിയുകയില്ല.
Let me show you that.
അത് ഞാൻ വ്യക്തമാക്കാം.
We saw how Simon Peter got a revelation from heaven that Jesus was the Christ, and I believe some of you have seen Jesus, the real Jesus. Praise the Lord.
ഈ അധ്യായത്തില് പത്രോസിന് യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസിന് ദൈവപുത്രനെ കുറിച്ച് ഒരു വെളിപ്പാട് ലഭിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതിൽ നമ്മളിൽ പലർക്കും ആ നിലയിൽ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
And it's not your cleverness that enabled you to see him.
നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടും മിടുക്ക് കൊണ്ടല്ല ദൈവപുത്രനെ കുറിച്ച് ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചത്, അത് ദൈവത്തിന്റെ കരുണയാണ്.
Certainly not my cleverness that I saw Jesus not as forgiver only but as savior.
എന്റെ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നത്, എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഇതാണ്, യേശു എന്റെ പാപത്തെ ക്ഷമിച്ചു തരുന്നവനായി മാത്രമല്ലാതെ അവന് പാപത്തിൽ നിന്ന് എനിക്ക് ജയം തരുന്നവനും എന്നുള്ള വെളിപ്പാട് കർത്താവ് എനിക്ക് നൽകിയതാണ്. എനിക്ക് ലഭിച്ച വെളിപ്പാടാണ്, എന്റെ മിടുക്കുകൊണ്ട് ഞാൻ കണ്ടെത്തിയതല്ല.
It was a revelation from heaven.
സ്വർഗത്തിൽ നിന്ന് ഒരു വെളിപ്പാട്.
It was because for so many years I knew him only as forgiver.
ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ അനേക വർഷങ്ങള് പാപക്ഷമ മാത്രം നൽകുന്ന ഒരു രക്ഷകനായിട്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞിരുന്നത്.
And I still remember the chair on which I was sitting when one day I suddenly saw the glory of the new covenant. It was like that, like a flash from heaven.
ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു വെള്ളിടി പോലെ എന്റെ അന്തരംഗത്തിലേക്ക് യേശു പാപങ്ങൾ മോചിക്കുന്നവൻ മാത്രമല്ല പാപങ്ങളെ നിരക്ഷിക്കുന്നവനാണ് എന്നുള്ള വെളിപ്പാട് ദൈവം എനിക്ക് നൽകിയ ആ സമയം, അന്ന് ഞാൻ ഇരുന്ന കസേര, ഇതൊക്കെ ഞാൻ വളരെ വ്യക്തമായി ഓർക്കുന്നുണ്ട്.
I've been seeking it for a long time. He's a rewarder of those who diligently seek him.
അനേക നാളുകളായിട്ട് കർത്താവിനെ എന്റെ പാപങ്ങളുടെ നിന്നുള്ള വിടുതലിനായി ഞാൻ ഹൃദയപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനം സത്യമാകിയാൽ ഹൃദയപൂർവ്വം തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണ്. ഈ വെളിപ്പാട് എന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ കണ്ട ദൈവം എനിക്ക് നൽകിയതാണ്.
Suddenly it flashed on me what the glory was. I mean, it's not explanation. That's why I know that no matter how much I explain it, you won't get it. But if you seek God with all your heart, you'll suddenly get a flash from heaven in your heart and you'll know.
അതിനെ വിശദീകരണം ഒന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്, അതൊരു ദൈവിക വെളിപ്പാടാണ് എന്നുള്ളതിന്റെ തെളിവ്. അത് പുതിയ നിയമത്തിന്റെ മഹത്വം, ഈ പുതിയ ഉടമ്പടിയുടെ മഹത്വം ദൈവം വെളിപ്പെടുത്തി തന്ന ആ ദിവസത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
What it is. Well, Peter saw that.
പത്രോസ് അത് കണ്ടു.
Then Jesus said, I will build my church. And verse 21, from that time.
പത്രോസിന് ലഭിച്ചതായിരിക്കുന്ന യേശു ആരാണെന്നുള്ള വെളിപ്പാടിന്റെ തുടർച്ചയായിട്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ഈ വെളിപ്പാടിന്റെ മേൽ എന്റെ സഭയെ പണിയും. എന്നാൽ 21-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അന്ന് മുതൽ എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. അന്ന് മുതൽ യേശു ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി.
From that time,
ആ സമയം മുതൽ,
from the time he said, I'm going to build a church against which the powers of spiritual death will not overcome or overpower.
അന്ന് മുതൽ എന്ന് പറയുമ്പോൾ അതിന് തൊട്ടുമുമ്പ് യേശു പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതിന് ശേഷം അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് തുടർന്ന് പറയുന്നത്.
Against them, he said, from that time, he began to show to his disciples that he has to suffer and be killed. But death would not have power over him. He would be raised up on the third day. From that time.
അന്ന് മുതൽ യേശു തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, യെരുശലേമില് പലരും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. എന്നാൽ ആ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതിൽ നാം എന്താ മനസ്സിലാക്കുന്നത്? മരണത്തിന്റെ ശക്തികൾക്ക് അവനെ കല്ലറയിൽ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന്റെ ശക്തികളെ ജയിച്ച് താൻ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ് തുടർന്ന് യേശു പറയുന്നത്.
You see the connection between that and the gates of Hades and the powers of death cannot overcome the church because you will see the powers of spiritual death will not be able to overcome me.
യേശു പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അല്പം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണിയുവാൻ പോകുന്ന സഭ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയാണെന്ന്. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? ഞാൻ മരണം ഏറ്റുവാങ്ങി, ഞാൻ ക്രൂശിൽ മരിച്ചതിന് ശേഷം മരണത്തിന്റെ ശക്തികളെ ജയിച്ച് ഞാൻ എഴുന്നേൽക്കും. മരണശക്തികൾക്ക് എന്നെ കീഴടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പണിയുന്ന സഭയും മരണത്തിന് വിധേയപ്പെടുകയില്ല.
They'll kill me, but I'll be raised from the dead.
അവരെന്നെ വിസ്തരിക്കുകയും അവരെന്നെ പീഡിപ്പിക്കുകയും എന്നെ ക്രൂശിക്കുകയും ചെയ്യും, കൊല്ലും, പക്ഷേ മരണത്തിന് എന്നെ അടക്കി ജയിക്കുവാൻ കഴിയുകയില്ല.
And that's what gives us authority. You see, the other thing we need to see here is how we have authority also to bind these satanic activities.
ആത്മികമായിരിക്കുന്ന അധികാരത്തിന്റെ രഹസ്യം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. മരണത്തിന്റെ ശക്തികളെ ജയിച്ച് മുന്നേറുന്ന ഒരു സഭയ്ക്ക് മാത്രമേ അന്ധകാരത്തിന്റെ ശക്തികളെ ബന്ധിക്കുവാനും സ്വതന്ത്രമാക്കുവാനും ജീവിതങ്ങളെ സ്വതന്ത്രമാക്കുവാനും അധികാരം ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ.
And then Peter, now listen to this. This man who got revelation from heaven on Christ did not have revelation on the cross.
എന്നാൽ വളരെ അതിശയകരമായിരിക്കുന്ന ഒരു കാര്യം സംഭവമാണ് അടുത്തതായി നാം കാണുന്നത്. ദൈവത്തിനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് സ്വർഗീയമായിരിക്കുന്ന വെളിപ്പാട് ലഭിച്ച ഈ അരുമ ശിഷ്യന് ക്രൂശിനെ കുറിച്ച്, ക്രൂശിന്റെ വഴിയെ കുറിച്ചൊരു വെളിപ്പാട് അപ്പോൾ ലഭിച്ചില്ല എന്നുള്ളത്.
That can be your condition.
നമ്മുടെ അവസ്ഥയാകാം.
Jesus is, but you have not seen the way of the cross.
യേശുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന യഥാർത്ഥമായ സ്വർഗീയമായ വെളിപ്പാട് ഞാൻ ലഭിച്ച വ്യക്തിയാകാം, എന്നാൽ ക്രൂശിന്റെ മാർഗം, ക്രൂശിന്റെ ശക്തി, ഇതിനെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാട് ഇല്ലാത്തവനായും ജീവിക്കുവാൻ കഴിയും.
Peter didn't.
പത്രോസിന് ഇല്ലായിരുന്നു.
Because the same man who said, "You're the Christ," and Jesus said, "You're blessed," now turns around and says, "No, no, you're not going to go to the cross."
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് സ്വർഗീയമായ വെളിപ്പാട് ലഭിക്കുകയും അത് പ്രസ്താവിക്കുകയും ചെയ്ത പത്രോസ് തന്നെ ഇതാ അല്പസമയത്തിന് ശേഷം യേശുവിന്റെ നേരെ തിരിഞ്ഞു പറയുകയാണ്, ഗുരു, നിനക്കത് ഒരിക്കലും ഭവിക്കരുത് എന്ന് പറഞ്ഞാൽ നീ ക്രൂശിലേക്ക് ഒരു നാളും പോകരുത്.
If he had revelation on the way of the cross, he said, "Great Lord, that's wonderful." But he didn't have revelation.
ക്രൂശിന്റെ മാർഗത്തെ കുറിച്ച് പത്രോസിന് ആ സമയത്ത് വെളിപ്പാട് ലഭിച്ചിരുന്നെന്ന് വരികില്ല. അവൻ തിരിഞ്ഞ് തന്റെ ഗുരുവിനോട് പറയുമായിരുന്നു, കർത്താവേ, എത്ര മഹത്വപൂർണമായിരിക്കുന്ന ഒരു കാര്യമാണ്, അത് നടക്കട്ടെ എന്ന് അവന് പറയുവാൻ കഴിയുമായിരുന്നു.
He said, "No, God forbid it, it'll never happen to you." That's even in Gethsemane, he didn't have revelation on that. He took out a sword to try and protect Jesus from being captured. You know, you can have a lot of human love for Jesus like Peter had and have zero revelation on the cross.
പത്രോസ് ഇവിടെ വെച്ച് മാത്രമല്ല, കർത്താവേ, നിനക്കൊരിക്കലും അത് സംഭവിക്കരുത്, ക്രൂശിലേക്ക് നീ പോകരുതെന്ന് പറഞ്ഞത് ഗെത്സെമനയിലായിരുന്ന സമയത്ത് പോലും പത്രോസിന് വെളിപ്പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് വാളെടുത്ത് ചേവകന്റെ കാതറക്കുവാൻ അവനിടയായത്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് സ്വർഗീയമായ ഒരു വെളിപ്പാട് നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്രൂശിന്റെ മാർഗത്തെ കുറിച്ച് അശേഷം വെളിപ്പാടില്ലാത്തവരായും തുടരുവാൻ കഴിയും.
Some of these charismatic songs speak about a lot of human type of love for Jesus. It doesn't mean these, most of these people who sing it, I don't see much understanding of the way of the cross in them.
Charismatic സഭകളിലൊക്കെ പാടുന്നതായിരിക്കുന്ന പല പാട്ടുകളിലും യേശുവിനോടുള്ളതായിരിക്കുന്ന സ്നേഹത്തിന്റെ നിറവ് കാണുന്നുണ്ട്. മിക്കപ്പോഴും മാനുഷികമായിരിക്കുന്ന ഒരു സ്നേഹ പ്രകടനം മാത്രമായി അത് തീരുകയാണ്. യഥാർത്ഥമായി ക്രൂശിന്റെ വഴിയെക്കുറിച്ചൊരു വെളിപ്പാടുള്ള ക്രിസ്തീയ ഗാനങ്ങൾ എത്രയും ചുരുക്കമാണ്.
I think these old time men who wrote those hymns knew the way of the cross a lot more.
നാളുകൾക്ക് മുൻപ് ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയതായിരിക്കുന്ന ദൈവഭക്തന്മാർക്ക് ഇന്ന് ഗാനങ്ങൾ എഴുതുന്നവരെക്കാളും അധികം ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് വെളിപ്പാടുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും.
That's why I sing those old time hymns more. Not of today's songs are very sentimental and emotionally moving. They don't drive you to the cross.
ഇന്നത്തെ പല പാട്ടുകളും നമ്മെ വികാരഭരിതരാക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ക്രൂശിന്റെ ശക്തി എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം നമ്മെ അവിടെയൊക്കെ തള്ളിവിടുന്ന പാട്ടുകളല്ല. അതുകൊണ്ട് തന്നെ ആ പഴയ ക്രൂശിന്റെ വഴിയെക്കുറിച്ച് വെളിപ്പാടുള്ളവരെഴുതിയ പാട്ടുകൾ പാടുവാനാണ് എനിക്ക് താല്പര്യം.
We can see Jesus. I'm sure Peter had a tremendous amount of love for Jesus. He could have said to him, "How beautiful the sight of you must be," and all that, but he didn't understand what it means to die.
ഇവിടെ നാം കാണുന്നത് യേശുവിന്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ തന്റെ ഗുരുവിനെ കുറിച്ച് സ്വർഗീയമായിരിക്കുന്ന ഒരു വെളിപ്പാട് ഉണ്ടായിരിക്കെ തന്നെ ഒരുപക്ഷെ അവൻ എത്ര മനോഹരൻ, എത്ര സുന്ദരൻ, എത്ര സ്നേഹപൂർണൻ എന്നൊക്കെ പാടുവാൻ പത്രോസിനോടും പറഞ്ഞാൽ അവൻ ചെയ്തേനെ. പക്ഷേ ക്രൂശിന്റെ മാർഗത്തെ കുറിച്ചുള്ള ഒരു പാട്ട് പാടുവാൻ ആ സമയത്ത് അവന് വെളിപ്പാടില്ലായിരുന്നു.
And that's how it is. He turned and said to Peter, "Get behind me, Satan." See the contrast? One moment, "Blessed are you, because the Father in heaven has revealed this to you." And the next moment, get away, Satan.
എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തില് യേശു ഈ വെളിപ്പാട് ലഭിച്ച പത്രോസിനെ നോക്കി പറയുകയാണ്, ബെറിയോനാ ശിമാനെ, നീ ഭാഗ്യവാനാണ്, മാംസരത്വങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്ന സ്വർഗത്തിലെ എന്റെ പിതാവാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം യേശു അവനെ നോക്കി അവന് നേരെ പറയുകയാണ്, സാത്താനെ എന്ന് വിളിച്ചുകൊണ്ട് നീ എന്നെ വിട്ടുപോക എന്ന് പറയുന്നു. ഇത് നാം ശ്രദ്ധിക്കണം.
How can the same man fly to yourself? One moment get such a commendation from Jesus and the next moment says, get away, you devil.
എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ കണ്ണാടി നമുക്ക് തിരിച്ചു പിടിക്കാം. യേശുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വെളിപ്പാട് ഉള്ളിൽ ലഭിച്ചവരായി ഒരു നിമിഷം സംസാരിക്കുകയും അടുത്ത നിമിഷത്തില് ഈ വെളിപ്പാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിലയില് യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് തികച്ചും അജ്ഞരായി തുടരുവാനും നമുക്ക് കഴിയും.
You don't believe Jesus will ever say that to you?
നമ്മൾ ആരോടെങ്കിലും യേശു അങ്ങനെ പറയുമെന്ന് നാം കരുതുന്നില്ല അല്ലേ?
You think he loves you more than he loved Peter?
പത്രോസിനെ സ്നേഹിച്ചതിനേക്കാൾ അധികം എന്നെ യേശു സ്നേഹിക്കുന്നെന്ന് നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും?
You got to be off your head.
ഒരുപക്ഷെങ്കിൽ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. യേശു പത്രോസിനെ തികച്ചും സ്നേഹിച്ചിരുന്നു.
Any man or woman who tries to avoid the way of the cross is being influenced by Satan.
യേശു വികാരഭരിതനായിട്ട് അങ്ങ് പറഞ്ഞതല്ല വാക്കുകളെ. ഒരു സത്യം നാം മനസ്സിലാക്കണം, ക്രൂശിന്റെ മാർഗത്തെ ഒഴിഞ്ഞു പോകുവാൻ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും, സ്ത്രീയോ പുരുഷനോ ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും, അവര് സാത്താനാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായ.
And if you hear the voice of Jesus clearly, he'll tell you that.
യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ പത്രോസിനോട് പറഞ്ഞ നിലയിൽ കർക്കശമായി എന്നോട് നിങ്ങളോടും അവന് ആ സന്ദർഭങ്ങളിൽ സംസാരിക്കും.
You are being influenced by the devil.
പിശാചിനാലാണ് മകനെ മകളെ നീ സ്വാധീനിക്കപ്പെടുന്നത് ഇപ്പോൾ.
Recognize
it. തിരിച്ചറിയുക.
And the next thing, Peter, you're a stumbling block to me.
യേശു തുടർന്ന് പത്രോസിനോട് പറയുന്നത് എന്താണ്? നീ എനിക്ക് ഇടർച്ചയാണ്, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതാണ് കരുതുന്നത്.
How would you like Jesus saying to you, you're a stumbling block to me? I don't want to hear.
നിങ്ങളോട് കർത്താവ് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? മകനെ, എന്റെ മകളെ, നീ എനിക്കൊരു ഇടർച്ചയാണ്, എന്റെ മുൻപോട്ടുള്ള വഴിയിൽ നീ ഒരു തടസ്സമാണ്, എനിക്കൊരിക്കലും ആ വാക്ക് യേശുവിൽ നിന്ന് കേൾക്കുവാൻ ഇഷ്ടമില്ല.
Gonna help me build the church. You're gonna be a hindrance to me to build the church.
യേശു അപ്പോൾ നമ്മോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ സഭയെ ഞാൻ പണിയുമ്പോൾ നീ എനിക്ക് സഹായകമായിരിക്കുക, അല്ല മറിച്ച് നീ എനിക്കൊരു തടസ്സമാണ് എന്ന് നമ്മൾ ചിലരോട് യേശു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും?
Why? Because you haven't seen the way of the cross. That's the way to build it.
ക്രൂശിന്റെ മാർഗത്തെ കുറിച്ച് നമുക്ക് വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് നാം അങ്ങനെ അത്ഭുതപ്പെടുന്നത്. ദൈവസഭ പണിയുവാനുള്ള ഏക മാർഗം ക്രൂശിന്റെ മാർഗം മാത്രമാണ്.
You like all this pious and sentimental stuff, but you can't build the church with all that. It's great, that's necessary to get revelations, necessary to see Jesus, is necessary to be passionately devoted to Jesus, is necessary to see the Father whom Jesus reveals. Yes, all that we've spoken so far, but there's something more.
ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായിരിക്കണം, നമ്മുടെ രക്ഷകനും നാഥനുമായി നമ്മെ വീണ്ടെടുത്ത യേശുവിനെ കുറിച്ച് സ്വർഗത്തിലെ പിതാവ് നൽകുന്നതായിരിക്കുന്ന അവൻ ആരാണെന്നുള്ള വെളിപ്പാട്. അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, പാപം മോചകനും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനുമാണ്. ഇതെല്ലാം അടിസ്ഥാന കാര്യങ്ങളാണ്. എന്നാൽ അതിനപ്പുറമായി ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്, അവശ്യം നാം അറിയേണ്ടതുണ്ട്. അതാണ് എനിക്ക് തുടർന്ന് പറയാനുള്ളത്.
From that time, when you've seen all that, the Lord says, tries to show you the way of the cross, and you say, I don't want to go that way.
എന്നാൽ അവിടെ വരെ എത്തി നിൽക്കുന്ന നമ്മിൽ പലരോടും യേശു പറയുകയാണ്, മകനെ, എനിക്ക് തുടർന്ന് നിന്നോട് സഭയുടെ പണിയെ കുറിച്ച് പറയാനുണ്ടെന്ന് പറയുമ്പോൾ, യേശു സംസാരിച്ച് തുടങ്ങിയ കാര്യങ്ങൾ കേട്ട് പത്രോസ് പറഞ്ഞതുപോലെ നാം പ്രതികരിക്കും, വേണ്ട കർത്താവേ, ഇവിടെ നിർത്തിയാൽ മതി, എനിക്ക് മുൻപോട്ട് പോകണ്ട എന്നാണോ നാം പറയുന്നത്?
Die to myself every day. keep my mouth shut when somebody yells at me.
എല്ലാ ദിവസവും എനിക്ക് എന്റെ സ്വയത്തിന് ഞാൻ മരിക്കണമെന്നാണോ, ആരെങ്കിലും എന്റെ നേരെ ക്രുദ്ധിച്ച് വരുമ്പോൾ ഞാൻ വായടച്ച് നിൽക്കണമെന്നാണോ അങ്ങ് പറയുന്നത്?
When my family members take the share of my property, just die and keep quiet. Oh no, I'm going to fight for my rights. Go ahead.
എന്റെ കുടുംബാംഗങ്ങളെ എന്റെ കുടുംബ സ്വത്തിനെ എനിക്ക് തരേണ്ട അവകാശം തരാതെ അത് അപഹരിച്ചു കളയുമ്പോൾ മൗനമായിരിക്കണമെന്നാണോ നീ പറയുന്നത്? ഈ മാർഗത്തിന് ഞാൻ തയ്യാറല്ല കർത്താവേ എന്നാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം അവനോട് പറയുന്നത്?
You're a stumbling block to Christ. That's what he'll say to you.
അങ്ങനെ ഒരു മനോഭാവം എന്റെ ഉള്ളിൽ കണ്ടാൽ യേശു എന്നോട് പറയും, നീ എനിക്കൊരു ഇടർച്ചയാണ് മകനെ, എന്റെ സഭയുടെ പണിക്ക് നീ തടസ്സമാണ്.
Don't imagine that you're going to build a church not in 100 years. You're a stumbling block. If he said that to Peter, he'll say that to you.
സ്വയത്തിന്റെ മരണത്തിന്റെ വഴി, ക്രൂശിന്റെ വഴി അത് സ്വന്തമാക്കുവാൻ ഹൃദയപൂർവ്വം തീരുമാനിക്കാത്ത ഒരു വ്യക്തി 100 വർഷക്കാലം എത്ര ആഗ്രഹിച്ചാലും എത്ര പ്രവർത്തിച്ചാലും യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സഭയുടെ പണി നടക്കുകയില്ല.
See, many of us have got an imbalanced Bible. We like to read those passages like, oh, blessed are you, Simon Barjona. I've never seen such faith in Israel. And we don't like to read those other words where the same person, he says, get behind me, Satan. You're a stumbling block to me. We don't like to read that because we think, oh, he'll never speak to me like that. He said that to Peter. I'll tell you, Peter was 100 times more devoted than most of us.
നിർഭാഗ്യവശാൽ നമ്മിൽ പലരും കൊണ്ട് നടക്കുന്ന ബൈബിളിൽ എല്ലാ വചനങ്ങളും ഉണ്ടെങ്കിലും ഒരു അക്ഷരം പോലും വിട്ടു കളഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു സന്തുലിതാവസ്ഥയില്ല. തിരുവചനത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്ന പല വേദഭാഗങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ചിന്തിച്ചതുപോലെ നീ അനുഗ്രഹീതനാണ്, ഇത് സ്വർഗീയ വെളിപ്പാടാണ്, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേൽ പോലും കണ്ടിട്ടില്ല, ഇമാതിരിയുള്ള വചനങ്ങൾ മാത്രം ധ്യാനിക്കാനും വായിക്കാനും സന്തോഷിക്കാനുമേ നമുക്ക് താല്പര്യമുള്ളൂ, നീ എനിക്കൊരു ഇടർച്ചയാണ്, നീ ക്രൂശിന്റെ മാർഗം അറിഞ്ഞില്ലെങ്കിൽ എന്റെ പണിയിൽ നിനക്ക് പങ്കില്ല, ഇത് കേൾക്കുവാൻ നമുക്ക് താല്പര്യമില്ല, നമ്മുടെ ഉള്ളിൽ ഈ വചനങ്ങൾക്ക് ഇടമില്ല.
He'd given up everything to follow Jesus. Didn't Jesus recognize that? I gave up my job to serve the Lord, but I'll tell you, I've received some very, very strong rebukes from the Lord.
നമ്മൾ ചില പറയുമായിരിക്കും, ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചതാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി വിട്ടു കളഞ്ഞതാണ്. എന്നാൽ പത്രോസിന് ആ സാക്ഷ്യമൊക്കെ പറയാനില്ലായിരുന്നു. അവന്റെ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ച ആശിഷിനോടും യേശുവിന് വ്യത്യാസമൊന്നുമില്ല. നീ എനിക്ക് ഇടർച്ചയാണ്, നീ എനിക്ക് ഇടർച്ചയാണെന്നാണ് അവൻ പറയുന്നത്. നിങ്ങളിൽ ആരെക്കാളും ഒരുപക്ഷെങ്കിൽ പത്രോസിന് കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും.
It says in Revelation chapter 3, I think it's verse 19.
മൂന്നാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
I rebuke.
അവിടെ എന്താണ് നാം വായിക്കുന്നത്? എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു.
When I was a young Christian, if you had asked me, how do you know Jesus loves you? I'd say John 3:16.
ഞാൻ ഒരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനിയായിരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സംശയവും കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 3:16 ഉദ്ധരിക്കുമായിരുന്നു.
God so loved the world, gave his only son. That's why I know he loves me.
തന്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകം, ദൈവം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, അതാണ് ദൈവസ്നേഹത്തിന്റെ അടയാളം എന്ന് ഞാൻ പറയുമായിരുന്നു.
Today if you ask me, how do you know Jesus loves you? I say Revelation 3:19.
എന്നാൽ ഇന്ന് നിങ്ങൾ എന്നോട് അതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാനുള്ളത് വെളിപ്പാട് പുസ്തകം 3:19. എനിക്ക് പ്രിയമുള്ളവർ, എനിക്ക് സ്നേഹമുള്ളവരെ ഞാൻ ശാസിക്കും, ഞാൻ അവരെ ശിക്ഷിക്കും.
He rebukes me.
അവൻ എന്നെ ശാസിക്കുന്ന സ്നേഹമുള്ള പിതാവാണ്.
I rebuke. That's how I know he loves me. I'm not a child. When I was a child, I thought like a child, I spoke like a child. Paul says, when I've grown up, I put away childish things.
ഞാൻ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ശിശു അല്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ വചനം ഉദ്ധരിക്കുന്നത്. പൗലോസ് പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, എന്നാൽ പുരുഷനായതിനു ശേഷം ശിശുവിനുള്ളത് തിരിച്ച് കളഞ്ഞു. ആ നിലയിൽ കർത്താവിന്റെ ശാസനയും ശിക്ഷണത്തിന്റെയും മുൻപാകെ അവിടുത്തെ സ്നേഹം അറിയുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നതാണ് ഭാഗ്യം.
Have you grown to the place where you can accept a rebuke from the Lord?
കർത്താവിൽ നിന്നൊരു ശാസന കൈക്കൊള്ളുവാൻ തക്കവണ്ണം ആത്മീയമായ വളർച്ചയിലേക്ക് സഹോദര സഹോദരി നാം വളർന്നിട്ടുണ്ടോ?
You like those brothers who come and praise you? Oh, you're doing a great job. Wonderful brother. You're a great brother. You're a great sister. You love them, don't you?
നിങ്ങൾ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്, വളരെ നന്നായിരിക്കുന്നു എന്നുള്ള പ്രശംസാവചനങ്ങൾ നമ്മുടെ തോളിൽ തട്ടി അഭിനന്ദനമൊക്കെ പറയുന്നവരെ അല്ലേ നമുക്ക് ഇഷ്ടമുള്ളത്?
Those who come and say, they may be sincere in what they're saying, may be right. But you like to hear that.
അവര് പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടായിരിക്കാം, അവര് പറയുന്ന സത്യവുമായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള അഭിനന്ദന വചനങ്ങൾ, പ്രശംസയുടെ വചനങ്ങൾ കേൾക്കുവാനാണ് സ്വാഭാവികമായും നമുക്ക് താല്പര്യമുള്ളത്.
And one day the same brother comes to you and says, you're a stumbling block to the church, brother. You're a big hindrance the way you live and the way you speak.
എന്നാൽ അതേ അഭിനന്ദന വാക്കുകൾ പറഞ്ഞ സഹോദരൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, സഹോദര ദൈവസഭയുടെ പണിക്ക് നീ ഒരു തടസ്സമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്?
Sister, you're gossiping, backbiting habit, you're a stumbling block to the church.
പ്രിയ സഹോദരി, യേശുവിനെ പറയുന്ന മ്ലേച്ഛമായിരിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് ഉള്ളിടത്തോളം കാലം ദൈവസഭയുടെ പണിക്ക് നീ ഒരു തടങ്കൽ പാറയാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ എത്ര സഹോദരിമാർക്ക് താല്പര്യമുണ്ട്?
You get a bit offended. You don't want to hear that again.
നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാകും വീണ്ടും അത് കേൾക്കാൻ ഇഷ്ടമില്ല, അങ്ങനെ ഒരു സഭയിൽ തുടരാനും നിങ്ങൾ താല്പര്യപ്പെടുകയില്ല.
Therein lies the reason why there's been so little spiritual growth.
വളരെ കുറച്ച് മാത്രം ആത്മീയമായിരിക്കുന്ന വളർച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ കാരണം കർത്താവിന്റെ സ്നേഹശാസനകള് കൈക്കൊള്ളുവാനുള്ള നമ്മുടെ വിമുഖതയാണ്.
You want to hear only commendation but not rebuke.
ശാസനയ്ക്ക് പകരം എപ്പോഴും പ്രശംസയുടെ അഭിനന്ദന വചനങ്ങൾ മാത്രമാണ് നാം ഇഷ്ടപ്പെടുന്നത്.
You know, it's around the same time that we read a lot of disciples got offended with Jesus and left him. Let me show you this before getting there. You're not only a stumbling block to me, your mind is set on your own interests and not God's.
യേശു പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം നിങ്ങൾ മത്തായി 16 ൽ ശ്രദ്ധിക്കണം. കർത്താവ് പത്രോസിനോട് പറഞ്ഞതെന്താണ്? നീ എനിക്ക് ഇടർച്ചയാണ്, അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ ദൈവത്തിന്റെ കാര്യങ്ങളിലല്ല, മനുഷ്യന്റെ ഇതിൽ അത്രേ, നിന്റെ സ്വന്തം താല്പര്യങ്ങളിലാണ് നീ മനസ്സ് വെച്ചിരിക്കുന്നത്, അതാണ് പ്രശ്നം എന്നാണ്.
And that's the fundamental reason why God says I can never use you to build the church.
നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നിന്റെ സ്വന്തം കാര്യങ്ങൾ നീ മനസ്സൂന്നി ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എന്റെ സഭയുടെ പണിക്ക് നിന്നെ ഒരു നാളും ഈ അവസ്ഥയിൽ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം.
Ah, you can go and attend church meetings. That there's no objection. The devil attends every meeting in CFC. I hope you know that. He's been attending CFC for nearly 35 years.
നിങ്ങൾ ഒരുപക്ഷേ സഭയുടെ മീറ്റിംഗുകളിൽ എല്ലാം സംബന്ധിക്കുന്ന വ്യക്തികളായിരിക്കാം, അതിൽ വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കറിയാമോ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ എല്ലാ മീറ്റിംഗുകളിലും പിശാച് സംബന്ധിക്കുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. അവനെ സംബന്ധിക്കാത്ത ഒരു മീറ്റിംഗ് പോലും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുന്നു.
He never misses a meeting. He doesn't even miss the Wednesday meeting.
അവന് ഈ ഞായറാഴ്ചത്തെ മീറ്റിംഗ് മാത്രമല്ല, ഇടദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗും കർത്താവ് പണിയുന്ന ഒരു സഭയാണെങ്കിൽ പിശാച് ഒരിക്കലും അവിടെ നിന്ന് മാറി നിൽക്കുകയില്ല.
He doesn't miss the prayer meeting. A lot of meetings you miss, the devil doesn't miss. Oh, catch him missing a meeting here.
നിങ്ങൾ ഒരുപക്ഷെ ചില മീറ്റിംഗുകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കി എന്ന് വന്നേക്കാം, പക്ഷെ പിശാജ് ഒറ്റ ദിവസം പോലും അവധി എടുക്കുകയില്ല. പ്രാർത്ഥനാ മീറ്റിംഗുകളിലും എല്ലാ മീറ്റിംഗുകളിലും അവൻ സന്നിഹിതനായിരിക്കും.
I'd say, Lord, what's happened to us? Have we backslidden? The devil stopped coming to our meetings.
എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മീറ്റിംഗുകളിൽ പിശാജിന്റെ സാന്നിധ്യം ഇല്ല, അവൻ ഇല്ല, വന്നിട്ടില്ല എന്ന് കണ്ടാൽ എനിക്ക് അപ്പം മനപ്രയാസം തുടങ്ങും. ഞാൻ കർത്താവിനോട് ചോദിച്ചു തുടങ്ങും, കർത്താവേ ഞങ്ങൾ പിന്മാറ്റാവസ്ഥയിലായോ? പിശാജ് ഞങ്ങളെ ഇപ്പം ഉപേക്ഷിച്ച മട്ടാണല്ലോ, അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Yeah, the devil just leaves certain churches alone. Said, don't waste your time there. Nothing happens over there. I don't want our church to be in that condition.
അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ സഭ ഒരിക്കലും ആയി തീരരുത്.
So coming to meetings doesn't mean anything. During the week, the whole week, is your mind set on your interests or God's interests?
ഇവിടെ പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഇതാണ്, നാം സഭയുടെ മീറ്റിങ്ങുകൾക്കെല്ലാം സംബന്ധിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നാം ചോദിക്കേണ്ടത്. ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം അടുത്ത ഞായറാഴ്ച വരെയുള്ള ഇടവേളയിലുള്ളതായിരിക്കുന്ന 6 ദിവസങ്ങൾ നമ്മുടെ മനസ്സ് ഏത് കാര്യത്തിലാണ് നാം വെച്ചിരിക്കുന്നത്? നമ്മുടെ സ്വന്തം മനുഷ്യന്റേതായിരിക്കുന്ന കേവലം മാനുഷികമായ കാര്യങ്ങളിലാണോ അതോ ദൈവത്തിന്റെ കാര്യത്തിലാണോ ഞാൻ മനസ്സ് വെച്ചിരിക്കുന്നത്?
Your mind is set on your man's human interests, not on God's interests.
ദൈവത്തിന്റെ വിഷയങ്ങളിലല്ല മനുഷ്യന്റെ കാര്യത്തിലാണ് നീ മനസ്സ് വെച്ചിരിക്കുന്നതെന്നാണ് കർത്താവ് വളരെ ശക്തമായിട്ട് പത്രോസിനോട് പറയുന്നത്.
Seeking God's kingdom first, you're seeking your own kingdom, your own interests.
ദൈവരാജ്യം മുൻപേ അന്വേഷിക്കുന്നതിന്റെ സ്ഥാനത്ത് നിന്റെ രാജ്യമാണ്, നിന്റെ നന്മ, നിന്റെ കാര്യങ്ങളാണ് നീ മനസ്സ് വെച്ചിരിക്കുന്നത്.
And that's why you're a stumbling block, and I believe it's true even after 20 centuries that every Christian, even if he's given up his job like Peter did, even if he's following Jesus, if his mind is, even if he's attending CFC, if his mind is set on his own interests and not God's interests, he is a stumbling block to the building of the church.
നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും കർത്താവിന്റെ പ്രമാണത്തിന് ഒരു മാറ്റവുമില്ല. നാം ജോലി ഉപേക്ഷിച്ച് ഒരുപാട് ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത വ്യക്തിയാണെങ്കിലും CFC നാം സ്ഥിരമായി സംബന്ധിക്കുന്നവരാണെങ്കിലും ദൈവത്തിന്റെ കാര്യമല്ലാതെ എന്റെ സ്വന്തം കാര്യത്തിന് മുൻഗണന കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കർത്താവിന് എന്നെ സഭയുടെ പണിക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല.
ഇൻ ദിസ് പ്ലേസ് ബട്ട് യു വിൽ നോട്ട് ഹിൻഡർ ദി ബിൽഡിംഗ് ഓഫ് ദി ചർച്ച് ഇൻ ദിസ് പ്ലേസ് ബിക്കോസ് ദേർ ആർ സം അദർ ബ്രദേഴ്സ് who are pretty wholehearted, and with the Lord is with them, and they will overcome all the hindrance you bring.
എന്നാല് എന്റെ പ്രിയ സഹോദര സഹോദരി, നിനക്ക് സ്ഥലം സഭയുടെ പണിയിൽ ഒരു പങ്ക് ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ദൈവസഭയുടെ പണി നടക്കുകയില്ല, തടസ്സപ്പെടുമെന്ന്. കാരണം ഈ ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് വെളിപ്പാടുള്ള 2-ഓ 3-ഓ പേര് ഒരു സ്ഥലത്തുണ്ടെന്ന് വരികിൽ കർത്താവ് തന്റെ സഭയെ അവിടെ പണിതുകൊണ്ടിരിക്കും. നിനക്കതിനെ തടയുവാൻ കഴിയത്തില്ല, പക്ഷേ അവർ കൂടുതൽ ഭാരം ചുമക്കേണ്ടി വരും, അവർ ആ പണിക്ക് നിനക്കൊരു പങ്കുണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ.
With your human interests, the work will still be done. It's just that you will miss the privilege of being a part of building the church, even though you sat here for so many years.
വർഷങ്ങളോളം നിങ്ങളുടെ സ്ഥലത്തുള്ള സഭയിൽ നിങ്ങൾ ഇരിക്കുകയും പല കാര്യങ്ങൾ ചെയ്തിട്ടും യഥാർത്ഥമായിരിക്കുന്ന സഭയുടെ പണിയിൽ നിങ്ങൾക്കൊരു പങ്കില്ലായിരുന്നുവെന്ന് അവസാനം നിങ്ങൾ കണ്ട് ദുഃഖിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ കാര്യം ഹൃദയപൂർവ്വം സ്വീകരിക്കുക.
Think of it, brothers and sisters. Don't stand in heaven and regret.
അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിത്യതയിലെ കർത്താവിന്റെ സന്നിധിയിലെ എന്നേക്കുമുള്ള ദുഃഖം നമുക്ക് ആർക്കും ഉണ്ടാകുവാൻ ഇടയാകരുത്.
I was not one of those who, I mean, you may say, I was not one of those who thought that CFC was all preaching heresy. I was one who believed this is the truth. I sat there so many years, and now I discover I had no part in it.
ഒരു പക്ഷേ അന്ന് നമ്മൾ ചിലർക്ക് ഈ ദുഃഖം ഉണ്ടായി എന്ന് വരേക്കാം. നിങ്ങൾ പറയും CFC ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു സഭയാണ് എന്ന് മറ്റു പലരും ചിന്തിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ദൈവത്തിന്റെ സത്യം പഠിപ്പിക്കുന്ന സഭയാണെന്നറിഞ്ഞ് വർഷങ്ങൾ അവിടെ ഇരുന്നിട്ടും എനിക്ക് ആ സഭയുടെ പണിയിൽ ഒരു പങ്കുമില്ലാതെ പോയല്ലോ എന്ന നിത്യ ദുഃഖവുമായി നമുക്ക് ആർക്കും ജീവിക്കാൻ ഇടയാകരുത്.
Because I lived there seeking my own interest all the time.
ഇന്ന് ഞാൻ പേരുന്ന ദുഃഖത്തിന്റെ കാരണം ഭൂമിയിൽ ഞാൻ സഭയിൽ ചിലവഴിച്ച നാളുകൾ മുഴുവനും എന്റെ സ്വാർത്ഥ താല്പര്യം, എന്റെ സ്വന്തം ഇൻട്രസ്റ്റ്, അതിനുവേണ്ടി മാത്രം ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്.
I didn't realize, Lord, I was a stumbling block. I didn't actually go and create confusion there. I don't think any of you cause confusion in this church, but if you're a member of this church and you seek your own interests, you're a stumbling block in some way.
ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഒരുപക്ഷേ നാം സഭയിൽ എന്തെങ്കിലും കുഴച്ചിൽ ഉണ്ടാക്കുവാൻ ഒരിക്കലും നമുക്കിടയായി കാണത്തില്ല, നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്നാൽ സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ച് സ്വാർത്ഥതയിൽ മുങ്ങി ഒരു ജീവിതം നാം നയിച്ചത് കൊണ്ട് സഭയുടെ പണിയിൽ ഒരു പങ്കും ഇല്ലാതെ പോയി എന്ന് നിത്യ ദുഃഖം നമുക്ക് ആർക്കും ഉണ്ടാകരുത്.
And the result is other people have got to work harder to overcome the problems you cause.
ഒരു വശങ്കിൽ ഈ വെളിപ്പാടില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ സഭയിൽ ഒരു പങ്ക് വഹിപ്പാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് മറ്റു സഹോദരന്മാർക്ക് കൂടുതൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം.
Your spirit. And then, you know, just in case the disciples thought, well, this is just for Jesus to suffer and die, he went on to say in verse 24, if anyone wants to come after me, he also must deny himself and die. Take up his cross means die.
21st vakyam മുതൽ 21 വരെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാരിൽ മറ്റു ചിലര് നമ്മളും അങ്ങനെ ചിന്തിച്ചു പോയെങ്കിലോ എന്ന് വെച്ച് എന്താണ് ഇത് യേശുവിന് മാത്രം പ്രസക്തമായ കാര്യമാണ് ക്രൂശിലേക്ക് പോവുകയും ക്രൂശിന്റെ വഴിയെ യാത്ര ചെയ്യുകയും ചെയ്ത്. പക്ഷേ കർത്താവ് തുടർന്ന് പറയുകയാണ് 24th വാക്യത്തിൽ, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം.
There were lots of people the Romans crucified. I mean, if you're living in Jerusalem, you'd regularly see on the street somebody carrying a cross and going around, and you know, that guy's said goodbye to his friends and he's going to be killed.
ക്രൂശിടത്തെന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് യേശു സംസാരിച്ച ജനത്തിന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, യെരുശലേമിന്റെ തെരുവിലൂടെ ഒരാള് കുരിശൻ ചുമന്നുകൊണ്ട് പോകുന്ന കണ്ടാൽ അവന്റെ ജീവിതത്തിന് അവസാനമായി എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് മരണമാണ് ക്രൂശ് വഹിക്കുന്നത് സൂചിപ്പിക്കുന്നത്.
Taking up the cross means the end of life. It is just an expression. It's like you say the fellow is going to the gallows. Going to the gallows means what? That's the end.
കൊലമരത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവനവിടെ കൊല്ലപ്പെടുക, മരിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാക്കുവാൻ മരണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്.
Or going to the electric chair, or going to get a lethal injection, or something, different ways they kill people in different countries.
പല രാജ്യങ്ങളിലും മരണശിക്ഷ നൽകപ്പെടുന്ന വിവിധ വിധങ്ങളുണ്ടല്ലോ. ഇലക്ട്രിക് കസേരയിൽ ഇരുത്തി കൊല്ലുക, അല്ലെങ്കിൽ വിഷം കുത്തിവെച്ച് കൊല്ലുക, ഇങ്ങനെ സയനൈഡ് കുത്തിവെച്ച് കൊല്ലുന്ന പല രീതികളാകാം, കൊലമരത്തിലാകാം. എങ്ങനെയാണെങ്കിലും മരണത്തെ സൂചിപ്പിക്കുവാൻ യേശു ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണ് ക്രൂശ് വഹിക്കുക, ക്രൂശ് ചുമന്നുകൊണ്ട് പോവുക.
It's not something that means just I'm just taking up the cross and suffer, and it's death.
കേവലം ശാരീരികമായിരിക്കുന്ന പീഡ, ക്ലേശം, മാനസിക ക്ലേശം ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ക്രൂശ് വഹിച്ച് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത് മരണത്തിലാണ് അവസാനിക്കുന്നത്.
If anyone wishes to come after me, verse 24, he must deny himself. Deny himself means say no to self.
ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് തന്നെത്താനെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ഇച്ഛയോട് എനിക്ക് കഴിയുകയില്ല, ചെയ്യുകയില്ല, ഇല്ല എന്ന് പറയുന്നതാണ്.
And die. And only then he can follow me. I believe the problem with many, many Christians, believers, they've accepted Christ, they want to follow him, but they want to bypass this saying no to self and saying dying to self and try to follow, and it doesn't work.
Mikka devamakkaldeyum prashnam idana avarku kartavu nalguna paavakshama venam avaru devamakkalai theernu ennal avarude sonda ishtathine ella divasavum nirantharam marichu aa nilayile yeshuvine anugamikkuna margam palarkkum thaalpiryam illathathana nammude പൂർണ്ണ തൃപ്തിയില്ലാതെയാണ് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതെന്ന് വരികിൽ അതിന്റെ കാരണം എന്താണെന്ന് നിശ്ചയമായിട്ട് നാം കണ്ടെത്തണം.
Reason is here. You're not going the right way. This you're trying to follow Jesus along the broad way and you can't because he's not there.
അതിന്റെ കാരണം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് യേശുവിന്റെ വാക്കുകളിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ വിശാലമായിരിക്കുന്ന ഒരു വഴിയെ പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇടുക്കവും ഞെരുക്കവുമുള്ള നേരായിരിക്കുന്ന യേശുവിന്റെ മാർഗം നമുക്ക് അന്യമായി തീർന്നിരിക്കുന്നു.
Jesus on the narrow way, he himself denied himself and took up the cross and followed his the way his father wanted. Now he calls us to follow him.
നമുക്ക് മുൻപേ നടന്നവനായിരിക്കുന്ന യേശു തന്റെ പിതാവിന്റെ ഇഷ്ടം എല്ലാ സമയത്തും തിരിച്ചറിഞ്ഞ് ഏറ്റവും ഞെരുക്കമുള്ള ഇടുക്കമുള്ള ഈ വഴിയെ പോയവനാണ്. അവനെ അനുഗമിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കും ആ വഴി വിട്ട് വേറൊരു വഴിയില്ല.
And then he said in verse 25, if you try to save your soul life,
കർത്താവ് പറയുന്നത് നിങ്ങളുടെ പ്രാണന ജീവനെ രക്ഷിപ്പാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തും.
Being a martyr, there's something in us we want to preserve, our soul life.
മരണമെന്ന് കർത്താവ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് രക്തസാക്ഷിയെ മരിക്കുന്ന കാര്യമല്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സംരക്ഷിക്കുവാൻ വളരെ താല്പര്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും മരണത്തിന് ഏൽപ്പിക്കപ്പെടരുത് എന്ന് നാം ആഗ്രഹിക്കുന്നത്.
Our personality, you know, our reputation, our dignity as human beings, you want to preserve all that, brother.
പ്രിയ സഹോദര, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സൽപേര്, നമുക്കുള്ള യോഗ്യതകൾ, ഇതെല്ലാം മരണമേശാതെ സംരക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് നാം ഒക്കെ സ്വാഭാവികമായി.
You better go right out into the world. You're in the wrong place.
അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശാലമായിരിക്കുന്ന ലോകത്തിന്റെ വഴിയെ പോവുക. നിങ്ങൾ വന്നുപെട്ടിരിക്കുന്ന തെറ്റായ ഇടത്താണ് എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകട്ടെ.
You're a disciple of Jesus and you want to preserve your reputation and your dignity and everything that's yours, you want to hold on to. You don't want anybody to say anything that'll hurt you. Brother, sister, you're in the wrong place.
പ്രിയ സഹോദര, സഹോദരി, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുകയും നിന്റെ സൽപേരും നിന്റെ മാന്യതയും നിന്റെ യോഗ്യതയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകുവാനാണ് താല്പര്യമെന്ന് വരികയിൽ നീ തെറ്റായിരിക്കുന്ന ഒരിടത്താണ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ധൈര്യപ്പെടുന്നു.
You should be in the world. You shouldn't be sitting here. You're in the wrong place, let me tell you.
നിങ്ങൾ ലോകത്തിൽ ആയിരിക്കേണ്ടവരാണ്. നിങ്ങൾ ഇവിടെ അല്ല ആയിരിക്കേണ്ടത്, തെറ്റായ ഇടത്താണ് നിങ്ങൾ ആയിരിക്കുന്നത്.
Go to where you belong. Go to your friends who want to preserve their dignity and their reputation and their rights. I have certain rights.
അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, എന്റെ അവകാശങ്ങൾ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന് നിർബന്ധമുള്ളതായിരിക്കുന്ന ലോകത്തിലെ മനുഷ്യർ, നിങ്ങളുടെ ലോകക്കാരായിരിക്കുന്ന സ്നേഹിതര്, ബന്ധുക്കൾ, അവരുടെ അടുക്കിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്കുള്ള ഇടമല്ല ദൈവത്തിന്റെ യഥാർത്ഥ സഭ.
You're not interested in dying, are you? Dying to your rights and dying to your reputation and dying to your dignity and dying to your own will and your own choices.
മരണത്തിന് നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ തെറ്റായ ഇടത്താണ് ആയിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനും നിങ്ങളുടെ സ്വന്തം പേരിനും നിങ്ങളുടെ മഹത്വത്തിനും ഒക്കെ ആണ് നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്നതെന്ന് വരികിൽ നിങ്ങൾ തെറ്റായ സ്ഥലത്താണ്.
You're trying to save your life. You will lose it.
നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ അതിനെ നഷ്ടമാക്കും.
Definitely, one day all those people who try to save their life, they'll lose it.
Yadru samshayamilla thangalde jeevane rakshippan aagrahikkunna ellavarum vaigiyaanengilum adu kandathum avarku avarude yatharth jeevan nashtamayi ennu.
A lot of them will lose it in hell. A few of them who make it to heaven will discover that heaven is a pretty unhappy place for them.
ഞാൻ പറയുന്നത് അങ്ങനെ സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നവരെല്ലാവരും നരകത്തിൽ അവസാനിക്കുമെന്നല്ല, ഒരു പക്ഷേ സ്വർഗത്തിൽ എത്തുവാനായിട്ട് കഷ്ടിച്ചെത്തുവാനായി കഴിയുന്നവരെ സമയത്തോളം നിത്യകാലം അവര് സന്തുഷ്ടരല്ലാതെ അവര് സങ്കടത്തിലും വിഷമത്തിലും അവർ കഴിയേണ്ടി വരും.
With the sorrow. Now, a lot of people don't believe in this. I believe it with all my heart. I don't want to get any surprise when I get to heaven.
കണ്ണീരില്ലാത്ത ഒരിടമാണ് സ്വർഗമെന്ന് പറയാറുണ്ടല്ലോ, എന്നാൽ ഞാൻ ഇത് ഉറപ്പായി വിശ്വസിക്കുന്നു, നാം ഇവിടെ അനുഭവിക്കുന്ന നിലയിലുള്ള കണ്ണുനീർ അവിടെ ഇല്ലായിരിക്കും. പക്ഷേ കർത്താവിന് വേണ്ടി മുഴുവനും എണ്ണി ക്രൂശിന്റെ മാർഗത്തിൽ പോകുവാൻ കഴിയാതിരുന്നവർ അവിടെ എത്തിയാൽ അവർക്ക് നിശ്ചയമായിട്ടും നിത്യമായിരിക്കുന്ന ദുഃഖം, വേദന അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
For myself anyway, I'll have tremendous sorrow in heaven if I live my earthly life for myself.
എനിക്ക് വേണ്ടി തന്നെ ഈ ലോകത്തിലെ ജീവിതം നയിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞാൻ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ അത്യധികമായിരിക്കുന്ന നിരാശ, ദുഃഖം, സങ്കടം, വേദന എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു.
The one life God gave me to live for him, I chose to live for myself. You think I'm not going to have regret on that in eternity?
കർത്താവ് എനിക്ക് തന്നായിരിക്കുന്ന ഒറ്റ ജീവിതം അവന് വേണ്ടി ജീവിക്കുന്നതിന് പകരം എനിക്ക് വേണ്ടി തന്നെ ജീവിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്താൽ എനിക്ക് നിത്യമായിരിക്കുന്ന നിലയിൽ ദുഃഖം ഉണ്ടാകുകയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്?
You don't know eternity then.
അങ്ങനെ നിങ്ങൾ നിത്യത എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
All you think people who say I'll just get saved the last minute before I die and live for myself completely and just before I die I'll live for myself. Do you think the thief who died on the cross who went to paradise
ചിലരെ
I think he doesn't feel
ചിലരെ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ഈ ഭൂമിയിൽ ദൈവം തരുന്ന ജീവിതം മുഴുവനും ഞാൻ എനിക്ക് വേണ്ടി തന്നെ എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിന് ശേഷം അന്ത്യനിമിഷത്തിൽ ഞാൻ യേശുവിനെ ഏറ്റുപറഞ്ഞ് ക്രൂശിന്റെ ഒരു വശത്തുള്ള കള്ളൻ രക്ഷപ്പെട്ടതുപോലെ ഞാനും പറദേശയിലാകും എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ എന്റെ പ്രിയ സ്നേഹിത, ഞാൻ നിന്നോട് പറയട്ടെ, ക്രൂശിന്റെ ഒരു വശത്ത് പറദീസയിൽ കാണപ്പെട്ട ആ കള്ളനെ സമയത്തോളം അവനും നിത്യമായ സങ്കടമുണ്ടായിരിക്കും. അവന് ലഭിച്ച ജീവിതം മുഴുവനും പാഴാക്കിയതിന് ശേഷം അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ.
Oh Lord, how sorry I am that I lived in sin all my life and I couldn't do a single thing for you.
ഞാൻ വിചാരിക്കുന്നത് അവൻ നിശ്ചയമായും ഈ ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരിക്കും, എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ കൊച്ചു ജീവിതം മുഴുവനും ഞാൻ പാപത്തിൽ മുഴുകി പാപം ചെയ്ത് ജീവിച്ചു, ഞാൻ എനിക്ക് ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ നല്ല നിലയിൽ ജീവിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം അവനെ ഭരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
And I died. But he will not have as much regret as people like you and me.
എന്നാൽ എന്നെ നിങ്ങളെയും പോലെ ഒരുപക്ഷെങ്കില് ഈ രക്ഷപ്പെട്ട കള്ളന് സങ്കടം ഉണ്ടായിരിക്കത്തില്ലെന്ന് എന്റെ ചിന്ത, കാരണം അവന് സമയം കിട്ടിയില്ല, അറിഞ്ഞില്ല.
Plenty of years to live after we accepted Christ.
കർത്താവിനെ കൈക്കൊണ്ടതിന് ശേഷം എത്ര വർഷങ്ങൾ ദൈവം നമുക്ക് തന്നു, അപ്പൊ തീർച്ചയായും നമ്മെക്കാളും കുറച്ച് സങ്കടം മാത്രമേ അവനുണ്ടാകുകയുള്ളൂ.
So I'm firmly convinced, I don't have even 1% doubt of that in my mind, that there'll be regret in the minds of many people for eternity in heaven as they see Jesus and say, oh Lord, I wish I could live my life again.
അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അനേകരെ നിത്യതയിൽ കർത്താവിന്റെ മുഖം നേരിൽ കാണുമ്പോൾ ഭൂമിയിൽ അവർക്ക് ലഭിച്ച വിലപ്പെട്ടതായിരിക്കുന്ന ഈ ഒരൊറ്റ ജീവിതം അവർക്ക് വേണ്ടി തന്നെ ജീവിച്ചു പോയതിന്റെ നിത്യ ദുഃഖവും വേറി അവർ കഴിയേണ്ടി വരും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു.
I wish I could have denied myself in those opportunities I had on earth. I wish I had chosen the way of uprightness and righteousness.
അവരെ അന്ന് അവരുടെ ഹൃദയത്തിൽ ഉള്ള ദുഃഖത്തിന്റെ കാരണം ഇതായിരിക്കും. ഭൂമിയിൽ ലഭിച്ച നാളുകളിൽ നീതിയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. തിരഞ്ഞെടുപ്പിന്റെ മുമ്പിലെല്ലാം സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തല്ലോ. ഈ ദുഃഖം നിത്യമായിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും.
Instead of the way of sin and compromise that other half-hearted believers were choosing, I wish I had been a whole-hearted member of a church that was moving on in God's purposes.
അർത്ഥമനസ്സോടുകൂടി കർത്താവിനെ സ്വന്തം ഹിതം ത്യജിക്കാതെ അനുഗമിക്കുന്നു എന്ന് കരുതിയ അനേക ആയിരങ്ങളുടെ നടുവില് മുഴുവൻ ഹൃദയത്തോടും കൂടി യേശുവിന്റെ മാർഗത്തിൽ ക്രൂശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തോടൊപ്പം ആയിരിക്കാൻ ഭൂമിയിൽ വെച്ച് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നിത്യ ദുഃഖം അനേക രക്ഷിക്കപ്പെട്ടവരെ ഭരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
Then flitting here and there, like going from one restaurant to another, listening to good messages, eating good food.
നല്ല സന്ദേശങ്ങൾ കേൾക്കുവാൻ നല്ല ഭക്ഷണം തേടി ഹോട്ടലുകൾ മാറി മാറി പരീക്ഷിക്കുന്നവരെ പോലെ സഭകൾ മാറി യേശുവിന്റെ യഥാർത്ഥ മാർഗത്തെക്കുറിച്ച് വെളിപ്പാടില്ലാതെ ജീവിക്കുന്നവർക്ക് അവിടെ ദുഃഖമുണ്ടായില്ലെങ്കിൽ അതായിരിക്കും അത്ഭുതം.
Lord, I wish I were a committed member of a church that was building your body.
കർത്താവ്, എവിടത്തെ ശരീരമാകുന്ന സഭ പണിയുന്ന ഒരിടത്ത് എന്റെ ജീവിതത്തെ ഏൽപ്പിച്ച് സമർപ്പിച്ച് വിശ്വസ്തനായി എവിടെ നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം നമ്മിൽ ആർക്കും ഉണ്ടാകരുത്.
You're going to have that regret. I can only warn you, when you stand at the judgment seat of Christ, you discover that what I said was true. You can't turn around and say, Brother Zach, you never told us.
ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുൻപാകെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആരും തിരിഞ്ഞ് നിങ്ങൾ ആരും എന്റെ നിലവിരൽ ചൂണ്ടി പറയുകയില്ല, സഹോദരനെ മുന്നറിയിപ്പ് ഞങ്ങൾക്ക് നൽകിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഈ മുന്നറിയിപ്പ് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക.
Not a single person here will be able to say that.
വിടിരിക്കുന്ന ഒരാൾക്ക് പോലും അത് പറയാൻ കഴിയില്ല.
In our church, when I had to share some hard things with him, I said, Brother, I don't care whether you think I'm a hard man.
ബാംഗ്ലൂരിലെ സഭയില് ഞാൻ ഒരിക്കലും ഒരു സഹോദരനോട്, ഇപ്പോഴാ സഭയിലുള്ള ഒരു സഹോദരനോട് ഒരിക്കല് അല്പം കഠിനമായിരിക്കുന്ന ചില ശാസനയുടെ തിരുത്തലിന്റെ വാക്കുകൾ പറയേണ്ടി വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഒരു നാളിൽ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ നിശ്ചയമായും ഇതിനെക്കുറിച്ച് എന്നോട് നന്ദിയുള്ളവനായിരിക്കും എന്നെനിക്കറിയാം.
In the day of judgment, you will turn around and thank me. That's enough. Today you don't understand.
ഇന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല.
It's like, you know, when I would urge my children to do their homework and study hard, both my wife and I would tell them to study hard, to do well in your examinations, because your whole future depends on that. In terms of...
കുഞ്ഞുങ്ങളെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും എന്റെ ഭാര്യയും അവരുടെ ഗൃഹപാഠങ്ങൾ നന്നായിട്ട് ചെയ്യണം, പഠിക്കണമെന്ന് അവരോടൊക്കെ പറയുമ്പോൾ പലപ്പോഴും അവർക്ക് ഇഷ്ടമല്ല. എങ്കിലും കുറെ നാൾ കഴിഞ്ഞ് ഞങ്ങൾക്കറിയാമായിരുന്നു അവരുടെ ഭൂമിയിലെ ഒരു ജോലി ഭാവി അത് അവരുടെ നല്ല പഠനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഞങ്ങൾ അപ്രിയമായിരിക്കുന്ന സത്യം അവരോട് പറയുമായിരുന്നു. എന്നാൽ ഇന്ന് അവർ ഞങ്ങളുടെ അക്കാര്യത്തിൽ നന്ദിയുള്ളവരാണ്.
Say what you like. Years later, when you got a good job, you'll thank me. That's
മാതാപിതാക്കന്മാർ കഠിന ഹൃദയരാണെന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, കുറെ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഇപ്പോൾ നിങ്ങളെ നിർബന്ധിക്കുന്ന വിഷയങ്ങളുടെ വില മനസ്സിലാകുകയുള്ളൂ. ആത്മീയ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നിത്യതയിൽ നമുക്ക് ആർക്കും സങ്കടത്തിന് ഇടമുണ്ടാകരുത്.
I'm not going to be one of these soft-hearted parents who's seeking popularity with my children, not concerned about what's good for them in their future.
ഭാവി ജീവിതത്തിൽ അവരുടെ നന്മയ്ക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരെ പോലെയുള്ള ഒരു ആത്മീയ പിതാവായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെയെങ്കിലും കഠിനമായിരിക്കുന്ന ഈ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ നിർബന്ധിതനാണ്.
I've seen enough of these soft-hearted parents and the damage they've done to their children. So this is my that future is only here on earth. Think of something which is eternal.
ലോലഹൃദയരായിരിക്കുന്ന മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ വരുന്ന നാശങ്ങൾ ധാരാളമായിട്ട് കണ്ട് കേട്ട് അറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഈ ഭൂമിയിലെ ചെറിയ ജീവിതത്തിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നാം ഇത്ര നിഷ്കർഷയുള്ളവരാണെങ്കിൽ നിത്യകാലത്തിനു വേണ്ടി ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത്. ഇവിടെയാണ് കഠിനമായിരിക്കുന്ന പാഠങ്ങൾ ശാസനകൾ നാം ഏറ്റുവാങ്ങേണ്ട സമയം.
Dear brothers and sisters, our life on earth is far too serious for us to take lightly.
നിസ്സാരമായിട്ട് എടുക്കുവാന് ഒരു കാലത്തും ഇടയാകാതെ ഇരിക്കട്ടെ. നമ്മുടെ ഭൂമിയിലെ ജീവിത നിത്യതയോടുള്ള ബന്ധത്തിൽ വളരെ വളരെ വിലപ്പെട്ടതാണ്.
Imagine if your father spent 100,000 rupees, not every year but every month, to give you a college education for 4 years, and you wasted that time.
നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ പിതാവ് പ്രതിമാസം 100,000 രൂപ വീതം ഫീസ് മുടക്കി നിങ്ങളെ 4 വർഷം പഠിപ്പിച്ചതിന് ശേഷം ആ സമയത്ത് പഠനത്തിൽ ശ്രദ്ധയില്ലാതെ നിങ്ങളുടെ ദിവസങ്ങൾ കഴിച്ചാൽ എത്ര വലിയ സങ്കടമായിരിക്കും.
Boy, how disappointed your dad would be. And that's how Jesus has invested his blood and his life so that we can live in a way that will bring glory to God.
യേശുദന്റെ രക്തവും ജീവനും നൽകി നമ്മെ വിലക്കി വാങ്ങി നമ്മെ സഭയിൽ കൊണ്ടുവന്നത് അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാന് ഒരു ജീവനുള്ള സഭ പണിയപ്പെടുവാൻ നമുക്കുണ്ടാകുന്ന മാതാപിതാക്കന്മാരായ നമുക്കുണ്ടാകുന്ന നിരാശ ദുഃഖം നമുക്കറിയാമെന്ന് വരികില് കർത്താവിന്റെ ഹൃദയത്തിന്റെ ദുഃഖവും നാം
തിരിച്ചറിയണം. നിങ്ങളുടെ
ജീവനെ നിങ്ങൾ രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ അതിനെ
നഷ്ടപ്പെടുത്തും. Lord, for your sake, I'm willing to give up my reputation. For your sake, I'm willing to give up my dignity. I don't care how people treat me.
കർത്താവെ, നിന്റെ പേരില് നിന്നെ പ്രതി എന്റെ സൽപേര് എന്റെ മഹത്വം എന്റെ പുകഴ്ച ഇതൊക്കെയും വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവരെയാണ് കർത്താവിന്റെ ഹൃദയം അന്വേഷിക്കുന്നത്.
For your sake, I'm willing to give up my name and fame and money and time and energy and even
യേശു നിമിത്തം നമ്മുടെ പണവും നമ്മുടെ ഊർജവും നമുക്കുള്ള എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ചിലവിടുവാൻ മനസ്സുള്ളവരെയാണ് കർത്താവ് ഇന്ന് തിരയുന്നത്.
Even my health, if need be, for your sake, for the building of your church, I will not seek my own convenience in anything.
സഭയുടെ പണി എന്ന് പറയുന്ന പരമപ്രധാനമായ കാര്യത്തിൽ എന്റെ സ്വന്തം സൗകര്യങ്ങളെ ഞാൻ നോക്കുകയില്ല. ആവശ്യം വന്നാൽ എന്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ച് ദൈവസഭയുടെ പണിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവർ ഭൂമിയിൽ എത്ര പേരുണ്ട്?
You know what will happen? It says you'll find it.
അങ്ങനെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ സഭയിൽ ദൈവത്തിന്റെ ജീവൻ നാം കാണും. നാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഈ ജീവൻ നാം അനുഭവിക്കും.
Eternally. Then in that context it says, it's talking about believers. We use that word to unbelievers, but he's speaking to disciples. You disciples, what will it profit you if you gain the whole world and eternally?
26th vadanam sadharanagathil nam rakshikapadathavare uddeshichanu vaikkarullathu, pakshe karthavu parayunnathinte sandarbham nokkuka. തന്റെ ശിഷ്യന്മാരോട് തന്നെയാണ് യേശു പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഇത് നിത്യജീവൻ നഷ്ടപ്പെടുന്ന കാര്യമല്ല, ശരിക്കു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവർ തന്നെ അവര് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ ജീവൻ നിത്യതയിൽ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
That you could have in heaven, what can you give in exchange for your soul? After receiving such a strong rebuke from Jesus, it was around the same time, in terms of time chronology, that we read in John chapter 6.
ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ശാസന ഗുരുവിൽ നിന്ന് യേശുവിൽ നിന്ന് പത്രോസിനെ ലഭിച്ചതിന് തുടർന്നുള്ളതായിരിക്കുന്ന ദിവസങ്ങളിലാണ് കാലക്രമം നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിലെ സംഭവം നടക്കുന്നത്.
Jesus turning to his disciples and saying in John 6 verse 67, many of Jesus' disciples withdrew and were not walking with him anymore because they were offended.
ആ പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങൾ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 66 വാക്യത്തിലെ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല.
With what Jesus preached. And you know what he preached in John 6? He preached about the cross.
യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം നാം സശ്രദ്ധം വായിച്ചാൽ നമുക്കറിയാം യേശു ക്രൂശിന്റെ വഴിയെക്കുറിച്ച് തന്നെയാണ് അവിടെയും പറയുന്നത്. മത്തായി 16 വായിച്ച അതേ കാര്യം തന്നെ.
He said in John chapter 6 and verse, you read verse 53, truly I say to you, truly, truly, whenever Jesus said truly, truly, those were some of his important words, truly, truly, I say to you, you must be born again.
യോഹന്നാൻ 6:53 യേശു അവരോടപ്പോൾ പറഞ്ഞ കാര്യം, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല.
Truly, truly, I say to you, unless you eat the flesh of the Son of Man and drink his blood, you got no life in you. If you eat my flesh and drink my blood, you have eternal life.
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്.
And I'll raise him up in the last day because my flesh is true food and my blood is true drink. And he keeps
ഞാൻ ഉടക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു.
Keeps on at it. He who eats my flesh and drinks my blood abides in me and I in him.
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
And he says in verse 57, the last part, if you eat me, you'll also live because of me.
തുടർന്ന് 57 വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ യേശു പറയുന്നത്, എന്നെ തിന്നുന്നവൻ എന്റെ മൂലം ജീവിക്കും.
Like which the fathers ate, and when the disciples heard this, this is not the Pharisees, verse
60. 60-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പരീശന്മാരല്ല ഈ അഭിപ്രായം പറഞ്ഞത്, ഇത് കേട്ട അവന്റെ ശിഷ്യന്മാർ തന്നെയാണ് പറഞ്ഞത്. ഇത് കഠിന വാക്കാണ്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും?
60, these are his disciples.
യേശുവിന്റെ ശിഷ്യന്മാർ,
not the 12 apostles, some of the others. There were many other disciples. When
they heard ശിഷ്യന്മാരെ കുറിച്ചല്ല പറയുന്നത്, വേറെയും യേശുവിന്റെ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു നമുക്കറിയാം, അവരുടെ അഭിപ്രായമാണ്, അവരുടെ വാക്കുകളാണ്.
This is a difficult statement. Who can listen to this?
കഠിന വാക്ക്.
Who can listen to eating his flesh and drinking his blood?
യേശുവിന്റെ രക്തം കുടിക്കുകയും യേശുവിന്റെ മാംസം തിന്നുവാൻ ആർക്കാണ് കഴിയുന്നത്? അവർക്ക് മനസ്സിലായില്ല.
And Jesus was aware that his disciples grumbled and he said, this has caused you to stumble. When I
യേശു അവരുടെ പരിവർപ്പ് മനസ്സിലായി, അവര് ചോദി യേശു ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാണോ?
Drink my blood. And just by the way, I want to tell you, this has got nothing to do with partaking in the communion.
സന്ദർഭവശാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, യേശുവിന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന കാര്യത്തിന് കർത്താവിന്റെ മേശയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നുറുക്കുകയും പാനപാത്രം എന്ന് പറയുന്ന കാര്യത്തോട് ബന്ധപ്പെടുത്തി അല്ല ഇതിവിടെ യേശു പറഞ്ഞത്.
That is the craziest lie that the devil has put upon Christians to think that this is referring to taking part in the bread and the cup. Tell me on
appo nurgeyam panavathrathil nu kudikkeyum cheynadinulla bendathilana yohannan 6 ile ee vadanangalannu pisaja lakshovi laksham christiya vishwasigale tharippichirikkiyana ennal yatharth artham adalla.
Honestly, when you eat the bread, does it taste like human flesh? Be honest.
നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ മിക്കവരും കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നവരാണല്ലോ. അപ്പം നുറുക്കുന്ന സമയത്ത്, അപ്പം വായിലിടുന്ന സമയത്ത് നിങ്ങൾ ഇറച്ചി കഴിക്കുന്ന പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ വീഞ്ഞ് കുടിക്കുന്ന സമയത്ത് ചോര കുടിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ?
You drink the cup, does it taste like human blood?
ഒരിക്കലും അല്ല, രക്തം പോലെ അല്ല.
Be honest, it's not the physical flesh or blood of Jesus. Don't live in a delusion.
യേശുവിന്റെ രക്തം യേശുവിന്റെ മാംസം അല്ല, അതിനെക്കുറിച്ചല്ല യേശു പറഞ്ഞത്.
Talking about, here it is. Does this cause you to stumble? Verse 63.
യേശു പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാണോ എന്ന് പറഞ്ഞിട്ട് 63-ാം വാക്യത്തിൽ യേശു എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ.
The last part, the words that I have spoken are spirit and life.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു.
I'm not talking about this flesh and this blood.
യേശുവിന്റെ ശരീരത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്, തന്റെ രക്തം തന്റെ മാംസത്തെ കുറിച്ചേ അല്ല പറഞ്ഞത്, ആത്മാവും ജീവനുമായിരിക്കുന്ന ചില വചനങ്ങളാണ് യേശു ഇതിലൂടെ പറയുന്നത്. അത് കർത്താവ് വിശദീകരിച്ചില്ല, കർത്താവ് അവിടെ വിട്ടുകളഞ്ഞു, വ്യാഖ്യാനം
നൽകിയില്ല.
തുടർന്ന് യേശു പറഞ്ഞു, എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്.
Disciples.
ആരെ കുറിച്ചാ പറയുന്നത്? തന്റെ ശിഷ്യന്മാരിൽ ചിലരെ കുറിച്ചാ പറയുന്നത്.
Jesus turning around to some of his disciples and saying, some of you do not believe this.
തന്റെ ശിഷ്യന്മാരിൽ ചിലരെ നോക്കിയാണ് പറഞ്ഞത്, നിങ്ങൾ ചിലരെ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ വിശ്വസിക്കുന്നില്ല.
I believe he says that to his disciples today.
ഞാൻ വിശ്വസിക്കുന്നു, ഇന്നത്തെ കർത്താവിന്റെ ശിഷ്യന്മാരായ നമ്മോടും യേശു പറയും, നിങ്ങൾ ചിലരെ ഈ വചനങ്ങൾ വിശ്വസിക്കുന്നില്ല.
If you don't believe that the way of the cross is the way of life,
കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രൂശിന്റെ മാർഗമാണ് ജീവനിലേക്കുള്ള മാർഗം എന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നില്ല.
തൊണ്ണൂറ്റി അഞ്ച് ശതമാനം
ക്രിസ്തീയ വിശ്വാസികളും വീണ്ടും ജനിച്ചവർ തന്നെ ക്രൂശിന്റെ മാർഗമാണ് ജീവനിലേക്കുള്ള മാർഗമെന്ന് വിശ്വസിക്കുന്നില്ല. എങ്ങനെ അറിയാം? അനുദിന ജീവിതത്തില് സ്വന്തം അഭിപ്രായങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിനും മരിക്കുവാൻ അവർ വിമുഖരായിരിക്കുന്നത് കൊണ്ട് തന്നെ അറിയാം അവരത് വിശ്വസിക്കുന്നില്ല.
In their daily life, that's why in their husband wife relationship they don't die.
അതുകൊണ്ടാണ് ഭാര്യാഭർത്തൃ ബന്ധത്തില്, വീട്ടിലെ അന്തരീക്ഷത്തിൽ, സഭയില് ഒക്കെ മരണം എന്ന് പറയുന്നതിനെ അവർ അത്ര പേടിക്കുന്നത്.
Life would be more peaceful at home.
അങ്ങനെ സ്വയത്തിന് മരിക്കുവാനായിട്ട് ഒരു ഭർത്താവ് ഒരു ഭാര്യ തയ്യാറായിരുന്നെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം എത്ര സമാധാനപൂർണമായേനെ.
So much conflict among believers. That's why so many people get offended.
വിശ്വാസികളുടെ ഇടയിൽ ഇത്രയധികം സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകളൊക്കെ ഉള്ളതിന്റെ കാരണം എന്താണ്? ഇത്രയും സമാധാനമില്ലായ്മ, അസ്വസ്ഥത, ഇതിന്റെ എല്ലാം കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയും.
That's why so many people are lazy.
സ്വയത്തിന് മരിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലരും മടിയന്മാരായി തുടരുന്നത് എന്നും കൂടെ ഞാൻ പറയട്ടെ. സഭയിലുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള്, ആവശ്യങ്ങളുടെ മുൻപില് മടിച്ചു നിൽക്കുന്നവര്, മാറി നിൽക്കുന്നവരും അവരുടെ സ്വന്തം ഇഷ്ടത്തിനും സൗകര്യത്തിനും മരിക്കുവാൻ മനസ്സില്ലാത്തവരാണ്.
That's why people tell lies. I'll tell you how. They give their name for cleaning the hall and they don't turn up. Liars.
അതുകൊണ്ടാണ് ഈ സഭയുടെ ആവശ്യങ്ങളുടെ മുൻപാകെ ചിലർ കള്ളൻ പറയാൻ പോലും മടിയില്ലാത്തവരാകുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മീറ്റിംഗിന് മുൻപ് സഭയുടെ ഹോൾ ഒന്ന് വൃത്തിയാക്കുവാൻ, കസേരയിടാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ട് ഒരു വ്യക്തി വരാതിരുന്നാൽ ഞാൻ ആ വ്യക്തിയെ കള്ളൻ എന്ന് വിളിക്കും.
They give their name, write it down, saying I will volunteer to clean the hall on the day and they don't turn up. Liars. The Bible says all liars will go to hell.
നിർബന്ധത്താലല്ല, മനസ്സോടെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് പേര് കൊടുത്ത് ലിസ്റ്റിൽ പേരിട്ടതിന് ശേഷം തക്ക സമയത്ത് ആള് അതിന് വരുന്നില്ല എന്ന് വരികില് പോഷ്ക് പറഞ്ഞവനെന്നല്ലാതെ ദൈവം ആ വ്യക്തി എന്താണ് വിളിക്കുന്നത്? പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി നരകമാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് ആ ദിവസം നിങ്ങൾ പറയരുതേ. ഞാൻ പറഞ്ഞു, നിങ്ങളോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക.
They're not liars.
പേര് കൊടുക്കാത്തവർ പോസ്റ്റ് പറഞ്ഞവരല്ല. അങ്ങനെയുള്ളവര് ഒരുപക്ഷെ ചിന്തിക്കുന്ന ഇതാണ്, ഞാൻ സഭയിൽ വരുന്നത് ഹോള് തൂക്കാനും ഇവിടുത്തെ പണി ചെയ്യാനും ഒന്നുമല്ല, ഞാൻ ഇവിടുത്തെ സന്ദേശം പ്രസംഗം കേൾക്കാൻ വേണ്ടി വരുന്നതാണ്. അവരാണ് പക്ഷെ കുറെ കൂടെ സത്യസന്ധര്, കാരണം അവര് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് പറയുന്നില്ലല്ലോ. നിങ്ങൾ ആത്മീകരാണെന്ന് അങ്ങനെയുള്ളവർ ധരിക്കരുത്, പക്ഷെ കുറഞ്ഞ പക്ഷം സത്യസന്ധരെങ്കിലും ആണല്ലോ, ചെയ്യാമെന്ന് അവര് വ്യാജം പറയുന്നില്ലല്ലോ.
Who acts spiritual? Where was the hope for them? Hell.
എന്നാൽ ആത്മീയരാണെന്ന് അഭിനയിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? അവർ പോസ്റ്റ് പറയുന്നവരാണ്, അവരുടെ ഓഹരി നരകമാണ്.
Without a doubt, every liar will go to hell. I believe that with all my heart.
ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, പോസ്റ്റ് പറയുന്ന ഏവനും ഉള്ള ഓഹരി നരകമാണ്.
I'm scared to tell a lie. I'm scared to give my name for something and not turn up.
എന്റെ പേര് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊടുക്കുവാൻ, ഞാൻ ചെയ്യാമെന്ന് പറയാൻ എനിക്ക് ഭയമാണ്. അത് ചെയ്തതിന് ശേഷം ഞാൻ ചെല്ലാതിരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വർഷങ്ങളായി പലരുടെയും സ്വഭാവം പെരുമാറ്റ രീതി ഇങ്ങനെയാണ്. യേശു ഇവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങള് ആത്മാവും ജീവനുമാണ്.
Jesus was speaking about his giving his flesh and his blood for the sins of the world, dying, and he was saying that when you eat my flesh and drink my blood means you must take part in that death yourself.
Yesu idu paranjappol endana arthamaakiyathu, thande shariramum thande rakthavum logathinte ende ningalude paapathinu vendi beliyayi nalgunnathine kurichaanu Yesu paranjathu. Aa maranathinte pangaalithathilekku njanum ningalum varuka ennulladana avante raktham കുടിക്കുകയും അവന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്.
ഇഫ് യു വാണ്ട് ടു ഹാവ് സ്പിരിച്വൽ ലൈഫ്,
ആത്മീയ ജീവൻ വേണമെങ്കിൽ ഈ പങ്കാളിത്തം നമുക്ക് കൂടിയേ തീരൂ.
യു ഡോണ്ട് ബിലീവ് ദ വേ ഓഫ് ദ ക്രോസ്, ദ വേ ഓഫ് ലൈഫ്.
ക്രൂശിന്റെ മാർഗമാണ് ജീവന്റെ മാർഗം എന്നുള്ളത് നാം വിശ്വസിക്കാതെ, നാം അത് തിരിച്ചറിയാതെ മുൻപോട്ട് നമുക്ക് ഒരു ചൂട് പോലും വെക്കാൻ കഴിയത്തില്ല.
ബട്ട് ജീസസ് ന്യൂ ഫ്രം ദ ബിഗിനിങ്, വേഴ്സ് 64, ദോസ് ഹു ഡിഡ് നോട്ട് ബിലീവ്, ഹി ന്യൂ ദാറ്റ് ഫ്രം ദ ബിഗിനിങ്.
64-ാം വാക്യത്തിൽ നാം കാണുന്നത്, വിശ്വസിക്കാത്തവർ ഇന്നവരാണെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു അറിഞ്ഞിരുന്നു ആദ്യം മുതലേ.
And I'll tell you something. I don't know all the people sitting here.
ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് അറിഞ്ഞുകൂട, പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം.
Every one of us through and through.
എന്നാൽ യേശുവിന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും മുഴുവനായിട്ടും അറിയാം, അതിന് ഒരു സംശയവുമില്ല.
I believe he is here right now.
ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അവന്റെ കണ്ണുകൾ നമ്മെ കാണുന്നുണ്ട്.
He says, I know those who are sitting here who really believe with all their hearts that the way of death to self is the way of life.
കർത്താവ് ഇന്നും നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് നാം ചെവി തുറന്ന് കേൾക്കുമോ? മകനെ മകളെ, എനിക്കറിയാം ക്രൂശിന്റെ മാർഗം മരണത്തിന്റെ മാർഗമാണ് ജീവനിലേക്കുള്ള മാർഗം എന്ന് ഞാൻ പറയുമ്പോൾ നിനക്ക് എന്റെ വാക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? ഏറ്റെടുക്കുവാൻ കഴിയുമോ?
You have chosen it. Now I know the others who have come here just to listen to a good sermon. And who gets
ശേഷമുള്ളവരെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഒരു നല്ല പ്രസംഗം കേൾക്കുവാൻ, ഒരു നല്ല കോൺഫറൻസ് സംബന്ധിക്കുവാൻ ഒക്കെ വന്നവരാണ്, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അല്ലെ, ക്രൂശിന്റെ മാർഗം സ്വന്തം ഇഷ്ടം ത്യജിക്കുന്ന മാർഗമാണ് ജീവന്റെ മാർഗം എന്ന് തിരിച്ചറിവ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ.
Stirred by it and go back without any change in their life.
പ്രസംഗം കേട്ടിട്ട് ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ മടങ്ങി പോകാനാണോ നാം ഈ പ്രാവശ്യം ഇവിടെ വന്നത്?
And I say, Lord, what am I supposed to do about it? You don't have to do anything.
അങ്ങനെയുള്ള വ്യക്തികൾ ചോദിക്കുമായിരിക്കും, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നീ ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ പറയും.
Don't judge anyone. I don't judge anybody either.
കർത്താവിനെ എന്നോടും പറയാനുള്ളത്, ആരെയും നീ വിധിക്കണ്ട. വന്നവരെ ഞാൻ വിധിക്കുന്നില്ല, മരണം വരെ ഞാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് നാമം ആരെയും വിധിക്കേണ്ട. മരണത്തിന് ശേഷമാണ് ന്യായവിധി.
And many people got offended when they heard all this. Verse 66.
66-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അത് കേട്ട അനേകരും അവർക്ക് ഇടർച്ച ഉണ്ടായി, അവരുടെ ഉള്ളിൽ അത് അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അവർ പിൻവാങ്ങിപ്പോയി.
Withdrew. They wouldn't walk with him anymore.
അവനോട് കൂടെ സഞ്ചരിച്ചില്ല.
Maybe they got offended that he didn't explain it. You know, Jesus doesn't explain many things because he already knows.
ഒരു പക്ഷെങ്കിൽ അവർ ചിലർക്ക് ഇടർച്ച ഉണ്ടായത് യേശു പറഞ്ഞ വചനങ്ങളെ അവൻ വ്യാഖ്യാനിച്ചില്ല എന്നുള്ളതുകൊണ്ടാകാം. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്ന സമയത്തും വിധത്തിലും വിശദീകരിക്കുന്നവനല്ല. യേശുവിനെ അനുഗമിപ്പാനായിട്ട് ഹൃദയത്തിൽ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയോട് വിശദീകരണം നടത്തിയിട്ട് എന്ത് കാര്യം?
Is it any use explaining the use of a machine to somebody who is not interested in using that machine?
ഏതെങ്കിലും ഒരു യന്ത്രം ഉപയോഗിക്കാനായിട്ട് താല്പര്യമേ ഇല്ലാത്ത ഒരാളിനോട് ആ യന്ത്രത്തിന്റെ പ്രവർത്തന വിധം വിശദീകരിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ?
Waste of time.
സമയത്തിന്റെ പാഴാക്കൽ.
Explaining the use of a computer with all that to a person who is not interested.
യാതൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നത് വെറും പാഴ്വേലയല്ലേ? സമയനഷ്ടമല്ലേ?
Jesus doesn't explain the way of the cross to people who are not really interested in giving up their own life.
അവരുടെ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുവാനായി മനസ്സില്ലാത്ത യേശുവിനെ അനുഗമിപ്പാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിക്കും യേശു ഈ മാർഗത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയില്ല.
No, he doesn't. It's a waste of time.
സമയം നഷ്ടമാണ്.
Then he's got these 12 people left behind, all the others left. It's quite
ഈ 12 പേര് മാത്രം ശേഷിച്ച് ബാക്കിയുള്ളവരെല്ലാം പോയി എന്നാണ് നാം ആ ഭാഗത്ത് വായിക്കുന്നത്.
To me, I say John chapter 6 is one of those wonderful chapters. I really love it.
യോഹന്നാന്റെ 6-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന അധ്യായമാണ്.
This begins with verse 5, a large crowd.
യഥേം തുടങ്ങുമ്പോൾ ഒരു വലിയ പുരുഷാരത്തോടു കൂടിയാണ് യേശുവിന്റെ പ്രസംഗം തുടങ്ങുന്നത്.
Ends with 12 people.
അവസാനിക്കുമ്പോൾ കേവലം 12 പേർ മാത്രം.
And I say, if you're going to build a church and unfortunately you got a huge crowd of people coming there and you want to know how to reduce this huge crowd to 12 people who want to build a church, I'll tell you.
നിങ്ങളെ ജീവനുള്ള ദൈവത്തിന്റെ സഭ കർത്താവ് പറഞ്ഞ സഭ പണിയാൻ താല്പര്യപ്പെട്ട മനസ്സ് വെച്ച ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നിർഭാഗ്യവശാൽ നിങ്ങള് നിങ്ങളുടെ പ്രവൃത്തി ശുശ്രൂഷ തുടങ്ങുമ്പോഴേ ഒരു മെഗാ ചർച്ചിലെ പോലെ 10,000 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അതൊരു 12 ചുരുക്കാന് ഉള്ള മാർഗം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ 6-ാം അധ്യായം വായിച്ചാൽ മതി.
Preach the cross.
ക്രൂശിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മതി.
Preach the cross. That will reduce it to those who are really serious.
ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി ഹൃദയപൂർവ്വം എടുത്തിരിക്കുന്നവരാരൊക്കെയാണ് തിരിച്ചറിയാൻ ഇതിനേക്കാൾ നല്ല ഒരു വഴിയില്ല. ക്രൂശിന്റെ വഴി, സ്വയജീവന്റെ മരണത്തിന്റെ വഴിയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും.
So when I see the crowds multiplying here, I'm getting a bit scared actually, to tell you honestly.
അതുകൊണ്ട് നമ്മുടെ സഭകളിലെ ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു അല്പം ഭയമാണ്.
I say, what's happening? Are we preaching the cross?
എന്താണ് സംഭവിക്കുന്നത്? ക്രൂശിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഇല്ലയോ, സ്ഥാനമില്ലേ?
You mean all these people who come here now are serious about dying to themselves every day and following Jesus? I have a big question mark about it.
നിങ്ങൾ പറയുന്നത് ഇവിടെ ഈ കോൺഫറൻസിലോ നമ്മുടെ സഭകളിലോ എല്ലാ ഞായറാഴ്ചയും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാ ദിവസത്തെയും അവരുടെ ജീവിതത്തിൽ സ്വയത്തിന് മരിച്ച് കർത്താവിനെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണോ? എനിക്ക് അതിനെക്കുറിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്.
I hope so. I'd be excited if it were true.
അത് സത്യമാണെങ്കിൽ, ഈ വരുന്നവരെല്ലാം അങ്ങനെ ആ കാര്യത്തിൽ മനസ്സ് വെച്ചവരാണെങ്കിൽ അതെന്നെ വളരെ സന്തുഷ്ടനാക്കും. പക്ഷേ അത് സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്.
I have some serious doubts about it. Because the way to life is narrow and few there be that find it.
ജീവനിലേക്കുള്ള പാത ഇടുങ്ങിയതാണ്, വളരെ ചുരുക്കം പേർ മാത്രമേ അത് കണ്ടെത്തുകയുള്ളെന്നും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്.
And then he sees these 12 people. Imagine such a popular miracle worker like Jesus having hundreds of thousands of people there.
നിങ്ങളുടെ ഭാവനയിൽ ഒന്ന് കാണുക, വളരെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ച ദൈവശക്തി വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഈ വലിയ ക്രിസ്തീയ ശുശ്രൂഷകന് ഒരു 10,000-ആയിരക്കണക്കിന് ആളുകളെ തന്നെ അനുഗമിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ ഇതാ ചില മണിക്കൂറുകൾക്കുള്ളിൽ 12 പേര് മാത്രം ബാക്കിയായിരിക്കുന്നു.
He just fed about 10,000 with 5 loaves and 2 fish earlier in the chapter.
ആറാം അധ്യായത്തിന്റെ തുടക്കത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് പുരുഷന്മാർ മാത്രം 5,000 പേരെ തൃപ്തിയാക്കിയെന്നാണ് പറയുന്നത്. കുറഞ്ഞ പക്ഷം 10,000 പേരെങ്കിലും ആൾക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം.
And then all that 10,000 dwindles down to 12.
10,000 പേര് ഉണ്ടായിരുന്ന ഒരു മെഗാ ചർച്ചിനെ നിങ്ങൾ ഭാവനയിൽ കാണുക, പ്രസംഗം തുടങ്ങിയപ്പോ 10,000 പേരുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് 12 പേര് മാത്രം.
ഇനി can you picture a pastor, pastor of a mega church, 10,000 people, and he preaches the truth and it suddenly becomes 12, not in 6 years but in one day.
ഈ 6 വർഷം കൊണ്ട് നടന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഭാവനയിൽ കാണുക, ഒരൊറ്റ ദിവസത്തിനുള്ളില് രാവിലെ ശക്തമായ ഒരു പ്രസംഗം പ്രസംഗിച്ചു, ഉച്ച കഴിഞ്ഞോടെ ഒരു മീറ്റിംഗ് വെച്ചു, ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴേ 12 പേര് മാത്രം ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗിന് വന്നാൽ എങ്ങനെ ഇരിക്കും?
പന്ത്രണ്ട്
പേരെ ഉള്ളു മീറ്റിംഗിന്. 9,988 കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ നോക്കണേ, ഒരേ ദിവസത്തെ കാര്യമാ, രാവിലെ ഉച്ചയ്ക്കുള്ള രണ്ട് സെഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പാസ്റ്റർ എന്തായിരിക്കും പറയുന്നത്?
ഐ ഹോപ്പ് യു 12 ഫെലോസ് ആൾസോ വോണ്ട് ഗോ പ്ലീസ്.
ദയവ് ചെയ്ത് നിങ്ങൾ 12 പേരെങ്കിലും പോകരുത് എന്നല്ലേ പറയുകയുള്ളൂ.
He didn't say that.
എന്നാൽ യേശു അങ്ങനെ പറഞ്ഞില്ല.
Jesus was so different.
കർത്താവ് തികച്ചും വ്യത്യസ്തനായിരുന്നു.
I like that.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
I want to follow Jesus as a preacher.
ഒരു പ്രസംഗി എന്നുള്ള നിലയിൽ യേശുവിനെ അനുഗമിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
Do you guys want to go? Welcome.
അവരോട് യേശു പറഞ്ഞ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും പോകുവാൻ മനസ്സാണോ? നിങ്ങൾക്ക് പോകുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്.
We're not going to change the message. If you want to go, you go.
ഇതേ സന്ദേശം തന്നെ യേശു തുടരും, പക്ഷെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം.
Death to self.
സ്വയത്തിന് മരണം.
And Simon Peter, he gets revelation. This man who didn't get revelation, Matthew 16. Just a few days later, maybe he thought about it. I think he went home and thought about it. Why did Jesus call me a devil?
നിങ്ങൾ ചിന്തിക്കണം, മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ യേശു സാത്താനെ എന്ന് വിളിച്ച ഈ അരുമശിഷ്യൻ ആ സമയത്ത് ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടാതിരുന്നവൻ. എന്നാൽ അവൻ വീട്ടിൽ പോയി വളരെ ദുഃഖം തോന്നിക്കാണും, വളരെ സങ്കടം തോന്നിക്കാണും. പക്ഷെ അവൻ ചിന്തിച്ചു, എന്റെ ഗുരു എന്നെ സാത്താൻ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? വെറുതെ വിളിക്കുകയില്ലല്ലോ. അവന് സ്വർഗത്തിൽ നിന്ന് വെളിപ്പാട് ചില ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നു. ആ വാക്കുകളാണ് തുടർന്ന് നാം ഇവിടെ കാണുന്നത്.
Why did he say, I'm seeking my own interest? I thought I gave up my job.
അവൻ എന്നെ പിശാചെന്ന് വിളിച്ചെന്ന് മാത്രമല്ല, എന്റെ സ്വാർത്ഥത സ്വയം സ്വന്തം അന്വേഷിക്കുന്നവനെന്ന് എന്നെ കുറിച്ച് അവൻ പറഞ്ഞു. ഞാൻ എന്റെ തൊഴിൽ വിട്ടവനല്ലേ, കർത്താവിനെ അനുഗമിക്കാൻ ഞാൻ എന്തെല്ലാം ത്യാഗം സഹിച്ചു, ഞാൻ ഒരു പിശാചാണോ, സ്വാർത്ഥനാണോ?
Jesus must be right.
എന്നാൽ യേശു പോഷ്ക് പറയുന്നവനല്ല, എന്റെ ഗുരു പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. അവന്റെ ഹൃദയത്തിൽ അവന് സത്യസന്ധമായി ചിന്തിച്ചു, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും
കുഴപ്പമുണ്ടാകും.
ആ നിലപാടിൽ ആയിരിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. എന്റെ പ്രിയ സഹോദരങ്ങളെ,
അങ്ങനെ
ചിന്തിച്ചതുകൊണ്ട് പത്രോസിനുണ്ടായ നേട്ടം എന്താണെന്നറിയാമോ? അടുത്ത തവണ അവന്റെ ഗുരു ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ പത്രോസിന് സ്വർഗത്തിൽ നിന്നും ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചു.
68
വാക്യം. യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും കർത്താവേ? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്. പത്രോസ് പറഞ്ഞ എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അപ്പോഴാണ് അവന് വെളിപ്പാട് കിട്ടിയത്. അന്ന് നേരത്തെ മനസ്സിലായില്ല, നീ എന്നെ പിശാച് എന്ന് വിളിച്ചപ്പോൾ, എന്റെ സ്വന്തം അന്വേഷിക്കുന്ന വിളിച്ചപ്പോൾ, അതെന്നെ നിത്യജീവനിലേക്ക് നടത്തുന്ന ജീവന്റെ മൊഴികളായിരുന്നു എന്ന് പത്രോസ് ഇവിടെ ഏറ്റുപറയുകയാണ്.
Blessed is a man who can receive correction even if he's called the devil.
ഒരു പിശാച് എന്ന് ഉള്ള വിളി കേൾക്കേണ്ടി വന്നാലും ജീവിതത്തിന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വീകരിപ്പാൻ തിരുത്തുവാൻ മനസ്സുള്ള വ്യക്തി അനുഗ്രഹീതനാണ്.
You're a stumbling block. You're seeking your own interests.
നിനക്ക് ഇടർച്ചയാണ്, നീ നിന്റെ സ്വന്തമാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നത് സ്വീകരിക്കാൻ മനസ്സുള്ളവർ.
Imagine if an elder brother came to you and said, you are Satan. You are speaking on behalf of Satan. That's not what Jesus told Peter. Get behind me, Satan.
നിങ്ങൾ മനസ്സിലാക്കണം, യേശു പത്രോസിനോട് നീ പിശാചിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, സാത്താൻ നിന്നിലൂടെ സംസാരിക്കുകയാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. നേരെ ചെകുത്താനെന്ന് അവനെ വിളിച്ചത്. പക്ഷേ സഭയിലെ ഒരു മൂത്ത സഹോദരൻ നിന്റെ അടുക്കൽ വന്നിട്ട് നിന്നെ സാത്താൻ എന്ന് വിളിച്ചാൽ സഹോദര സഹോദരി നിന്റെ മനോഭാവം എന്തായിരിക്കും?
You're a stumbling block to me. You're seeking your own interests.
സഭയുടെ പണിക്ക് നീ ഒരു ഇടർച്ചയാണ്, നിന്റെ സ്വാർത്ഥതയാണ് അന്വേഷിക്കുന്നത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ,
and you go home and instead of getting offended and instead of saying I better go to another church, I'm never going to go back to that church.
അവക്കളും മുൻപാകെ മനസ്സിൽ മുറിവേറ്റ് ഇടർച്ച ഉണ്ടായിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് ഈ വഴി വേണ്ട, ഈ സഭ വേണ്ട, മറ്റൊരു സഭ അന്വേഷിക്കണം എന്ന് നീ ചിന്തിക്കാതെ ഇരുന്നാൽ,
you go home and you humble yourself like Peter.
പത്രോസിനെ പോലെ നിന്നെ തന്നെ താഴ്ത്തുവാൻ നിനക്ക് മനസ്സുണ്ടായാൽ.
That was a godly man who told me that.
എന്നോട് ആ നിലയിൽ വേദനാജനകമെങ്കിലും എന്നോട് കർശനമായിട്ട് അങ്ങനെ സംസാരിച്ച വ്യക്തി ഒരു ദൈവമനുഷ്യനാണ്. ഈ തിരിച്ചറിവിൽ നിന്നെ തന്നെ താഴ്ത്തുവാൻ നിനക്ക് കഴിഞ്ഞാൽ,
I don't want to despise it. There must be some truth in it.
ആ വ്യക്തിയെ ഞാൻ ചെറുതായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ സത്യമുണ്ടാവും. ഈ നിലയിൽ ചിന്തിക്കുവാൻ നാം മനസ്സ് വെച്ചാൽ,
Please show me. You gave me revelation on Jesus as the Christ, the Son of the living God. But this is another area. I don't seem to have revelation. Give it to me.
പത്രോസിനെ പോലെ എനിക്ക് നിങ്ങൾക്കും ഈ നിലപാട് എടുക്കുവാൻ കഴിഞ്ഞാൽ, യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് പിതാവേ അവിടുന്ന് എനിക്ക് നൽകിയല്ലോ, എന്നാൽ എനിക്ക് എന്റെ സ്വയത്തിന് മരിക്കുന്ന ക്രൂശിന്റെ വഴിയെ കുറിച്ചൊരു വെളിപ്പാടും അങ്ങ് നൽകണം എന്നുള്ള തേങ്ങൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പത്രോസിന് കൊടുത്ത പോലെ പിതാവ് നമുക്കും വെളിപ്പാട് നൽകുവാൻ വിശ്വസ്തനാണ്.
Next time Jesus spoke about it, he said, Lord, now I got it.
അടുത്ത തവണ നാം യോഹന്നാൻ 6 കണ്ടതുപോലെ മറ്റേ അനേകർക്കും കഠിനവാക്കെന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതല്ലെന്നും പറഞ്ഞ യേശുവിന്റെ വാക്കുകള്, ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ചുള്ള അവന്റെ വാക്കുകള് കേട്ട മാത്രയിൽ തന്നെ പത്രോസിന് ആ മാർഗത്തെക്കുറിച്ച് സ്വർഗം വെളിപ്പാട് നൽകുകയാണ്. അതാണ് പത്രോസ് പറയുന്നത്, കിട്ടിപ്പോയി.
These are the words of eternal life. This is the way to eternal life. This way of the cross is dying to myself.
എന്റെ സ്വയത്തിന് മരിക്കുന്ന ക്രൂശിന്റെ മാർഗമാണ് നിത്യജീവനിലേക്കുള്ള മാർഗം എന്നുള്ള ഏറ്റുപറച്ചില്, ആദ്യത്തെ ഏറ്റുപറച്ചില് പോലെ തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. യേശുവിനെ തൃപ്തിപ്പെടുത്താൻ ഭംഗിവാക്ക് പറഞ്ഞതല്ല.
And we could say, blessed are you, Simon, because you got another revelation from the Father.
അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ ആത്മാവ് അവനോടും നമ്മോടും അപ്പോൾ പറയും, നീ അനുഗ്രഹീതനാണ് മകനെ മകളെ, ജഡരക്തങ്ങളല്ല നിന്റെ സ്വന്തം മിടുക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും അല്ല നീ ഈ വെളിപ്പാട് പ്രാപിച്ചത്, സ്വർഗത്തിലെ എന്റെ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് നൽകിയത്.
But there was another one who was still hanging around pretending to stick around with Jesus, and that was Judas Iscariot.
നമുക്കറിയാം ശിഷ്യന്മാരുടെ കൂട്ടത്തില് അപ്പോഴും പോകുവാനായിട്ട് തയ്യാറാകാതെ ചുറ്റിപ്പറ്റി നിന്ന മറ്റൊരുവനുണ്ടായിരുന്നു, അവൻ ഇസ്കരിയോത്ത യൂദയായിരുന്നു.
And so he said, yeah, there are 12 of you, but I can still see one of you is a devil.
എന്നാൽ യേശു അവനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒരുവൻ ഒരു പിശാചാണെന്ന്.
What is this? Why is the way of the cross so important in building the church? I told you, the church is built through resurrection power.
എന്തുകൊണ്ടാണ് ക്രൂശിന്റെ മാർഗം ദൈവസഭയുടെ പണിക്ക് ഇത്രയധികം പ്രാധാന്യമുള്ള കാര്യമായിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് പുനരുത്ഥാന ശക്തിയാണ്.
You can't build the church through human planning and scheming and all that.
മാനുഷികമായിരിക്കുന്ന ബുദ്ധിശക്തി കൊണ്ടോ പദ്ധതികൾ കൊണ്ടോ ആലോചന കൊണ്ടോ ഒരിക്കലും ജീവനുള്ള ദൈവത്തിന്റെ സഭ ഭൂമിയിൽ പണിയപ്പെടുകയില്ല.
You have to have the resurrection power of Jesus Christ, and there is no resurrection without death.
നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മരണമില്ലാതെ വണ്ണം ഒരു പുനരുത്ഥാനമില്ല, പുനരുത്ഥാന ശക്തി ഇല്ലാതെ വണ്ണം അന്ധകാര ശക്തികൾക്കെതിരെ സഭയ്ക്ക് നിൽക്കുവാൻ കഴിയുകയില്ല.
If there was no cross, there would be no resurrection.
ക്രൂശ് ഇല്ലാതെ, യേശുവിന്റെ മരണത്തിലൂടെ അല്ലാതെ അവനൊരു പുനരുത്ഥാനം ഉണ്ടായില്ല എന്നുള്ളതുപോലെ തന്നെ നമ്മുടെയും പാത അത് തന്നെയാണ്. ക്രൂശ് ഇല്ലാതെ വണ്ണം പുനരുത്ഥാന ശക്തിയുമില്ല.
There's a difference between resurrection and just being raised from the dead like Lazarus.
ലാസറിനെ പോലെ മരണത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടുന്നതും യേശുവിന്റെ പുനരുത്ഥാനവും തമ്മില് അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
There's another word in English for that, resuscitation.
ഇംഗ്ലീഷ് ഭാഷയിൽ ലാസറിനെ ഉയർപ്പിച്ച പോലെ, നയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെയുള്ള രംഗങ്ങൾക്ക് മറ്റൊരു പദമാണ് പുനരുത്ഥാനം എന്നല്ല മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും താൽക്കാലികമായി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥ മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥ നിലയിൽ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഇതൊന്നും തുല്യമാകില്ല.
Raising a man who was dead 3 days ago and few years later he dies again.
ചില ദിവസങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തി രോഗം ബാധിച്ചു മരിച്ചു, അവനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു, പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് ലാസർ മരിച്ചു.
But resurrection is different. When Jesus raised from the dead, death has no more power over him.
എന്നാൽ പുനരുത്ഥാനം എന്ന് പറഞ്ഞു തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്തതിന് ശേഷം മരണത്തിന്റെ ശക്തികൾക്ക് ഇനി മേലാൽ അവന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല.
That power over Lazarus.
എന്നാൽ മരണത്തിന്റെ ശക്തികൾക്ക് ലാസറിന്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു.
The son of that widow of Nain.
നയിലെ വിധവയുടെ മകന്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു.
No power over Jesus. That's resurrection.
യേശുവിന്റെ മേൽ മരണത്തിന്റെ ശക്തികൾക്ക് അധികാരമില്ല. അതാണ് ശരിക്കും പുനരുത്ഥാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്.
Life where death has no power over you.
മരണത്തിന്റെ യേശുവിന്റെ മേൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
In that he died to sin, it says in Romans 6, he died once.
റോമലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശു അനുഭവിച്ച മരണം അവന് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അങ്ങനെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മേൽ ഇനിയും മരണത്തിന് യാതൊരു അധികാരവുമില്ല.
റോമലേഖനം
6-ാം അധ്യായം.
This is so important towards building a New Testament church.
ഒരു പുതിയ സഭയുടെ പണിക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ നാം കാണുന്നത്.
Romans in chapter 6 verse 8-9.
റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
About Jesus, knowing that Christ having been raised from the dead. Now you can't say that about Lazarus, you can't say that about all the people raised from the dead in the Bible.
ഇവിടെ നാം വായിക്കുന്ന ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ അത് ലാസറിനെ കുറിച്ച് പറയാൻ കഴിയത്തില്ല. തിരുവചനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചും പറയുവാൻ കഴിയുകയില്ല. ഇവിടെ പറയുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കാൽ ഇനി മരിക്കയില്ല.
Jesus, it was different. Being raised from the dead is never to die again.
ഇനി അവൻ ഒരിക്കലും മരിക്കയില്ല.
No longer is master over him.
മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല.
Death cannot have any power over him spiritually. That can apply to us too. Verse
യേശുവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന കാര്യം ആത്മീകമായ നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും സത്യമായി തീരേണ്ട കാര്യമാണ്. ഇനിയും ആത്മീക മരണത്തിന്റെ ശക്തികൾക്ക് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേല് യാതൊരു അധികാരവുമില്ല.
If we have died with Christ, we shall live with him.
നാം ക്രിസ്തുവിനോട് മരിച്ചിരിക്കുന്നുവെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. ഇത് ദൈവത്തിന്റെ സത്യവചനമാണ്.
That means death will not have any power over me. The forces of spiritual death will not have power over me.
So almiga maranathinte shaktikalkku ende mel aadhipathyam illadavannam njan punarthana shaktiyil jeevikkunnavan aayirikkum.
God finds one brother who has chosen the way of death.
Kartavurudathu aa maranathinte margam krushinte margam hrudayapooram theranjedutha oru vyaktiye oru sahodarane kaanunu.
Consistently. And the more he chooses that way of death, the more he experiences the power of resurrection in different areas of his life.
Aa vyakti maranathinte margam vallappozhumalla nirantaramayi anudina jeevithathil thiranjedukkunnathukonde kristuvinte punarthanathinte shaktiyum adhigamayittu jeevithathile anubhavichukonde munneruna oru sahodaran.
And death cannot have power over him. The devil's trying his best. But death can't have power over him, like they say, water rolling off a duck's back.
Aa vyaktiye samanthidathollam namukku ingane parayam oru chembalil vellam veedunnathu pole tharavinte puruthu vellam veedunna pole maranathinte shaktikal avane keezhadakkuvan nirantharam shramichukondirikkumbulum avan jeevanil vaazhunna oru anubhavam undu anganeyulla oru vyaktiye kurichana thiruvadanam parayunnathu.
You can pour water on a duck, it doesn't make any difference. Pour it on ice, you get wet, but on a duck it just rolls off its back. And death doesn't have any the power over him because he's come to resurrection life in certain areas.
അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന വ്യക്തിയായിട്ട്, ഒരു താറാവിന്റെ പുറത്ത് വെള്ളം വീണാൽ അത് പറ്റിപ്പിടിക്കാത്ത പോലെ, അവന്റെ ജീവിതത്തിൽ മരണശക്തികൾക്ക്, പാപത്തിന്റെ ശക്തികൾക്ക് അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരവസ്ഥ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ ഉണ്ട്.
I have not come to resurrection life in my physical body, and none of us have. One day we will.
എന്നാൽ നമ്മൾ ആരും തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുനരുത്ഥാന ശരീരം നാം പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് പൂർണ്ണമായ അളവിൽ അതിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ദൈവവചനം പറയുന്ന പോലെ ഒരു ദിവസം കർത്താവിന്റെ മടങ്ങി വരവിൽ നാം പൂർണ്ണമായ നിലയിൽ പുനരുത്ഥാന ശരീരം പ്രാപിക്കും. എന്നാൽ ഇപ്പോഴേ മരണത്തിന്റെ ശക്തികളെ കീഴടക്കുവാൻ കഴിയുന്ന പുനരുത്ഥാന ശക്തി നമുക്ക് അനുഭവിച്ചു തുടങ്ങുവാൻ കഴിയും.
You are faithful, but there are areas in my life inwardly where I've already experienced resurrection power.
വ്യക്തിപരമായി എനിക്ക് സാക്ഷ്യം പറയുവാൻ കഴിയും, എന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ആന്തരികമായിട്ട് പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കർത്താവ് എന്നെ തീർത്തിട്ടുണ്ട്.
Certain areas where death cannot do anything to me.
മരണത്തിന് എന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ എന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
Forces of spiritual death, for example, in the area of getting offended.
മാനസികമായി ഇടർച്ച ഉണ്ടാകുന്ന ഒരു മേഖല എടുക്കുക, എനിക്ക് ദൈവമുൻപാകെ പറയുവാൻ കഴിയും, ഒരു വ്യക്തിക്ക് എന്നെ ഇടർച്ച ഉണ്ടാക്കുവാൻ കഴിയാത്തവണ്ണം പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എനിക്ക് ആ മരണശക്തിയുടെ മേൽ ജയമുണ്ട്.
It's one of the first areas where we can be free completely, where you just cannot get offended anymore.
ഒരു വ്യക്തിക്കും നിന്നെ പിണക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് നിനക്ക് വളരുവാൻ കഴിയുമെന്നുള്ളത് ദൈവവചനം നൽകുന്ന ഒരു ദൈവബലിനുള്ള ഉറപ്പാണ്.
You just cannot hate anybody anymore.
അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ വെറുക്കുക എന്ന് പറയുന്ന കാര്യം നമുക്ക് അസാധ്യമായി തീരുന്ന ഒരവസ്ഥയിൽ പുനരുത്ഥാന ശക്തിയാൽ നമുക്ക് എത്തുവാൻ കഴിയും.
When death, the devil tries to get you to hate someone, it's gone. That area is gone.
പിശാച് പലരെയും വെറുക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ വളരെ അധികം പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരൊറ്റ വ്യക്തിയെ പോലും വെറുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അകത്ത് നിന്നെ കൊണ്ട് എത്തിക്കുവാൻ യേശുവിന്റെ പുനരുത്ഥാന ശക്തിക്ക് കഴിയും.
Once upon a time, it was very easy to hate people. So there are areas in your life where resurrection power takes over.
ഒരു സമയത്ത് മറ്റുള്ളവരെ വെറുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായ കാര്യമായിരുന്നു. എന്നാൽ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അങ്ങനെയുള്ള മേഖലകളിൽ ഓരോന്നോരോന്നായിട്ട് കർത്താവ് നമുക്ക് ജയം നൽകും.
And death has no more power. Now it's possible to backslide and go right back, but if you're faithful, you can remain there and can grow and grow and grow and grow. Death no longer has power. God gets another sister here, another brother here, another sister here. That's the real church.
നാം അവിശ്വസ്തരായി തീർന്നാൽ ഒരുപക്ഷെങ്കിലും പിന്മാറ്റാവസ്ഥ നമുക്കുണ്ടായെന്ന് വരാം. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും അവന്റെ പുനരുത്ഥാന ജീവനാൽ മരണശക്തികളെ അതിജീവിച്ച് ദിനംതോറും മുന്നേറുവാൻ കഴിയും. അങ്ങനെ മുന്നേറുന്ന ഒരു വ്യക്തി ഇവിടെ, മറ്റൊരാള് അപ്പുറത്ത്, ഇങ്ങനെ ചിലർ കൂടുമ്പോഴാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ ഭൂമിയിൽ പണിയപ്പെടുന്നത്.
And I tell you, that's a very small group in the midst of what we call CFC.
Christian Fellowship Church എന്ന് നമ്മൾ വിളിക്കുന്ന ആ അതിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന അനേകരില് ഈ വെളിപ്പാട് ലഭിച്ച ഈ മാർഗത്തിൽ ജീവിക്കുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം.
Not everybody in CFC is being built together like that. I know that.
CFC ല മീറ്റിംഗുകൾക്കും കോൺഫറൻസിനും വരുന്ന എല്ലാവരും ഈ നിലയിൽ കർത്താവിന്റെ ശരീരമായിട്ട് പണിയപ്പെടുന്നു എന്നുള്ള മിഥ്യാധാരണ എനിക്കില്ല.
Because I've seen their lives through many years.
അവരുടെ ജീവിതം ഞാൻ അനേക വർഷങ്ങളായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്.
Many of them still get offended. Many of them still get upset and angry and I think some of them may be doing internet pornography.
അങ്ങനെയുള്ള പലരെക്കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കാണുന്നിടത്തോളം അവരിൽ പലരും പെട്ടെന്ന് കോപിഷ്ടരാകുന്നവരാണ്, അവർ പലരും പെട്ടെന്ന് ഇടർച്ച ഉണ്ടാകുന്നവരാണ്. പലരുടെയും രഹസ്യ ജീവിതം ദൈവം മാത്രം കാണുന്നിടത്ത് വളരെ അശുദ്ധമായിരിക്കുന്ന ചിന്തകളുള്ളവരാണ്. അവരെയൊക്കെ കർത്താവിന് തന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് പണിയുവാൻ കഴിയുന്നില്ല.
But those people are over whom death has got power. They come and sit here.
നമ്മുടെ സഭകളിൽ വരുന്ന വ്യക്തികളുടെ ജീവിതങ്ങളെ ഞാൻ ഒളിഞ്ഞു നോക്കാറില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, മരണത്തിന്റെ ശക്തികൾ ആരൊക്കെയാണോ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് ജീവനുള്ള ദൈവത്തിന്റെ സഭയുടെ ഭാഗമായി പണിയപ്പെടുവാൻ തികച്ചും
അസാധ്യമാണ്.
കോൺഫറൻസുകൾക്കൊക്കെ സംബന്ധിച്ച് അവർക്ക് സന്തോഷിച്ച് കൈകൊടുത്തൊക്കെ പിരിയാം. പക്ഷേ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുവെന്ന് അവർ ചിന്തിക്കുന്നെങ്കിലും ദൈവം പറയുന്നത് കാര്യങ്ങൾ ശരിയല്ല.
But God's got a few here and there who are faithful in their life.
അവിടെ ഇവിടെയുമായിട്ട് അവരുടെ രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുന്ന ഒരുപിടി ആളുകളെ ദൈവം അവിടെ ഇവിടെ ആയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
Building a testimony. It's I don't know who they are.
ഒരാരൊക്കെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഭൂമിയിൽ കർത്താവിനായിട്ട് ഒരു നിർമ്മല സാക്ഷ്യം ഉണ്ടാക്കേണ്ടതിനായി വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് അങ്ങനെയുള്ള ചുരുക്കം പേരെ ചേർത്ത് ഒന്നായി പണിതുകൊണ്ടിരിക്കുകയാണ്.
God knows and God sees invisibly, you know, in the midst of all the mud lying around there, he picks up a few and makes Adam. It's like that.
നിലത്തെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ കേവലം മനുഷ്യരായിരിക്കുന്ന മണ്ണായിരിക്കുന്ന നമ്മെ അവിടെ ഇവിടെ ആയി കണ്ടിട്ട് ദൈവം നമ്മുടെ അകത്തെ അവസ്ഥ അറിഞ്ഞ് ആരെയൊക്കെയാണോ ചേർത്ത് ഒടുക്കത്തെ ആദാമിന്റെ ഭാഗമായിട്ട് പണിയപ്പെടുവാൻ സഭയായിട്ട് പണിയപ്പെടുവാൻ കഴിയുമോ അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് ചേർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്.
In the midst of all the mud, everybody looks holy and all that, but in the midst of it, he's building a body.
പുറമെ കാണുന്ന സമയത്ത് ഈ മണ്ണെല്ലാം ഒരുപോലെയാണെന്ന് തോന്നാം. പക്ഷേ മെനയുന്നവന്റെ കയ്യിൽ അവൻ എടുക്കുമ്പോഴാണ് അറിയുന്നത് ഏതും മണ്ണിനെ പുത്രന്റെ ശരീരമാക്കി തീർക്കുവാൻ കഴിയുമെന്നുള്ളത്. അത് സ്വർഗം മാത്രം അറിയുന്നു. അവന്റെ മുൻപാകെ നമുക്കിപ്പോൾ നമ്മെ തന്നെ കാണാം.
Tell you, it's those people who are preserving this church in life.
ദൈവത്തിന്റെ ജീവനില് ദൈവത്തിന്റെ സഭയെ നിലനിർത്തുന്നത് സ്വയജീവനും മരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പുനരുത്ഥാനത്തിന്റെ ജീവനാൽ നിറഞ്ഞ് മുന്നേറി കൂട്ടായ്മയിൽ വളരുന്നവരെയാണ് കർത്താവ് തന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്.
One day you'll see it.
ഒരു ദിവസം നിങ്ങൾ അത് കാണും.
One day you'll see it.
ഒരു ദിവസം നിങ്ങൾ അത് കാണും.
But he got the benefit of these few people. It's like in Gideon's army, there were 32,000 people and God said, send them all away home, those who are scared and those who are not wholehearted. Finally, he was left with 300.
നിങ്ങൾക്കറിയാം പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവം നിങ്ങൾക്കറിയാം. ഗിദെയോന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട 32,000 പേരുള്ള ഒരു വലിയ പുരുഷാരത്തിൽ നിന്നും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ അവസാനം 300 പേര് മാത്രം ശേഷിച്ചു. അതുപോലെ ഒരു ചെറിയ സംഖ്യ, 1% ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഇന്ന് ലോകത്തിലുണ്ട്.
300 out of 32,000 you read in Judges in chapter 6 and 7.
ന്യായന്മാരുടെ പുസ്തകം 6-7 അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട് 32,000 പേരിൽ നിന്നും ദൈവം അരിച്ചെടുത്ത കേവലം 300 പേർ.
That's less than 1%.
1% കുറവ്.
Less than 1%. If CFC has got 400 members, including children, how much is 1%? 4.
നിങ്ങൾ പറഞ്ഞാട്ട് ഒരു സഭയിൽ അല്ലെങ്കിൽ ഈ കോൺഫറൻസിൽ 400 പേര് സംബന്ധിക്കുന്നത് വിചാരിക്കുക. ഗിദെയോന്റെ കൂടെ 1% താഴെ ആളുകളെയാണ് ദൈവം അയച്ചത്. അങ്ങനെയാണെന്ന് ഒരിക്കൽ ഇവിടെ വന്നിരിക്കുന്നവരിൽ 1% എന്ന് പറഞ്ഞാൽ എത്ര പേര് കാണും? 400 പേരാണെങ്കിൽ 4 പേര്, കേവലം 4 പേർ. അത് മതിയെന്നാണ് ദൈവം പറയുന്നത്.
Give me 4 brothers or sisters here who are radical, wholehearted, who choose the way of death consistently, and I tell you, the devil will never be able to get power in this church.
Yan parayatte ee nilayile swayathinte maranam krushinte margam adaanu jeevante vali ennu velippaadu praavichu adil hrudayam vechu urachu nilkunna kevalam 4 pere devathin oru sthalathu kandathuvan kadinjal andhagarathinte shaktikalkku saathaante shaktikku aa kootathe aa kochu sabhaye jeikkuvan kadigeyilla.
Achinav, I'm not looking for a great crowd. The others can come and listen to the messages and go home.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സഭയുടെ ഭാഗം ഈ കേവലം 4 പേർ മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് 396 പേർക്കും വന്നിട്ട് സഭയുടെ പ്രസംഗം കേൾക്കാം, ഭക്ഷണം കഴിക്കാം, മീറ്റിങ്ങിനൊക്കെ സംബന്ധിക്കാം, ഒരു തടസ്സവുമില്ല.
I wish the number would increase.
ഇവരുടെ സംഖ്യ വർദ്ധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
Because then we could bless so many others.
അങ്ങനെ വർദ്ധിച്ചാലുള്ള ഒരു അനുഗ്രഹം എന്നാണെന്ന് വെച്ചാൽ മറ്റു പലർക്കും ദൈവത്തിന്റെ അനുഗ്രഹം പകരുവാനായിട്ട് കർത്താവിന് കൂടുതൽ ആളുകൾ ലഭ്യമാകും.
This is how a new covenant church is built.
പുതിയ നിയമസഭ ഇങ്ങനെയാണ് പണിയപ്പെടുന്നത്.
Built by all those who come to the meetings, is not built by all those who break bread, it's not built by all those who attend the conferences. It's built by those who have chosen like Peter the way of death and say these are the words of eternal life.
സഭയുടെ മീറ്റിംഗുകളിൽ അപ്പൻ നുറുക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരല്ല, എല്ലാ ആഴ്ചയും മീറ്റിംഗുകൾ സംബന്ധിക്കുന്നവരല്ല, വർഷത്തിൽ 1-2 പ്രാവശ്യം കോൺഫറൻസുകൾ സംബന്ധിക്കുന്നവരെ കൊണ്ടെല്ലാമല്ല, മറിച്ച് മരണത്തിന്റെ മാർഗം നാൾതോറും ക്രൂശ് എടുക്കുന്ന, തന്നെ താൻ നിഷേധിക്കുന്ന മാർഗം, അത് തിരഞ്ഞെടുത്തിരിക്കുന്ന എത്ര പേരെ ചുരുക്കമാണെങ്കിലും അവരെ കൊണ്ടാണ് കർത്താവ് തന്റെ സഭയെ പണിയുന്നത്.
Blessed are you because you not only got revelation on Christ, but you got revelation on the way he went.
ദൈവത്തിനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് അവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്നും പാപമോചകനും പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനുമാണെന്നുള്ള വെളിപ്പാട് മാത്രമല്ല, അതിനപ്പുറമായിട്ട് യേശു പോയ മാർഗം, ക്രൂശിന്റെ മാർഗം, അതാണ് ജീവന്റെ മാർഗം എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പാടും കൂടെ കിട്ടിയ ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, സഹോദര സഹോദരി, നീ ധന്യനാണ്, ഭാഗ്യവാനാണ്.
The way he went, he chose to die every day to his own will all through 33 years. This is what it means when it says he never sinned.
തന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ 33 വർഷവും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ തന്റെ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്തവനാണ് യേശു. അവൻ ക്രൂശെടുത്തെന്ന് പറയുന്നതിന്റെ അർത്ഥം, പാപം ചെയ്തില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്.
യേശു
ഒരിക്കലും പാപം ചെയ്തില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കട്ടെ.
ഇറ്റ് മീൻസ് ഇൻ അദർ വേർഡ്സ് ലെറ്റ്സ് പുട്ട് ഇറ്റ് ലൈക്ക് ദിസ് ജീസസ് വാസ് ടെംപ്റ്റഡ് ബട്ട് ഹി നെവർ സിൻഡ്.
യേശു പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ അവൻ ഒരിക്കലും പാപം ചെയ്തില്ല, ഇത് നമുക്കറിയാം.
Explain it in simple words. Was tempted to do his own will every day, but he never did his own will a single time. He did the Father's will every time. He said no to his own will. That's the cross.
ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ തന്റെ ജീവിതത്തിൽ ഭൂമിയിൽ നമ്മുടെ കർത്താവ് എല്ലാ ദിവസവും തന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനായിട്ട് ശക്തമായി പരീക്ഷിക്കപ്പെട്ടിരുന്ന സമയത്ത് എല്ലാ സമയത്തും അതിനോട് നിഷേധാത്മകമായി പ്രതികരിച്ച് തന്റെ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്ത യേശുവാണ് പാപം ചെയ്യാതെ ജീവിച്ചവൻ.
So Jesus took up the cross every day for 33.5 years.
താൻ അനുദിനം ക്രൂശ് എടുത്തെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്, തന്റെ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ചു.
Jesus took it up every day.
എല്ലാ ദിവസവും.
That natural reaction that you want to have when you're tempted by a person or by some picture or something, you say no.
ഏതെങ്കിലും ഒരു വ്യക്തി മുഖാന്തരമോ ഏതെങ്കിലും ഒരു മോശമായ ചിത്രം കാണുന്ന സമയത്തിലോ നാം പരീക്ഷിക്കപ്പെടുന്നത് ഏത് കാര്യത്തിനാണ്? നമുക്കിഷ്ടമായിരിക്കുന്ന, ആനന്ദം തരുന്ന, സന്തോഷകരമായ കാര്യം ചെയ്യുവാൻ സ്വന്തം ഇഷ്ടത്തിനായി നാം പരീക്ഷിക്കപ്പെടുമ്പോൾ അരുത്, അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതാണ് നാളുതോറും ക്രൂശ് എടുക്കുന്നത്.
സ്വന്തം
ശക്തിയാൽ നമുക്കത് കഴിയുകയില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് ആ നിലയിൽ നമ്മുടെ ഇഷ്ടത്തെ ത്യജിക്കുവാൻ
കഴിയുകയുള്ളൂ.
നമുക്കിന്ന് പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് നിരന്തരം യേശുവിനെ ക്രൂശിങ്കിലേക്ക് നടത്തിയ ആത്മാവായിരുന്നു. അവസാനമായി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഈ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 4 അധ്യായം,
Luke 4:1.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി.
Read, just leave a few words in between and read verse 1 and 2.
ഇടയ്ക്ക് ചില പദങ്ങൾ വിട്ട് കളഞ്ഞതിന് ശേഷം അർത്ഥവ്യത്യാസം വരാതെ ഞാൻ 4 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ.
Jesus, full of the Holy Spirit, was led by the Spirit to be tempted by the devil.
ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ച് പറയാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ആത്മാവിനാൽ നടത്തപ്പെട്ടവനായിട്ട് യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു.
Jesus was led by the Holy Spirit to be tempted by the devil.
പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അവനെ മരുഭൂമിയിലേക്ക് നടത്തിയത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയായിരുന്നു.
There in scripture. Have you ever been led by the Holy Spirit to be tempted by the devil?
പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മാവിനാൽ നടത്തപ്പെട്ടിട്ടുണ്ടോ?
Oh, you don't believe the Holy Spirit does such things.
പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യത്തില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
He led Jesus to be tempted by the devil.
യേശുവിനെ അങ്ങനെ നടത്തി.
To be tempted to do his own will, but he always said no, I'll do my father's will.
തന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനാണ് പിശാച് അവനെ ഈ സന്ദർഭങ്ങളിലെല്ലാം അവനെ പ്രേരിപ്പിച്ചത്. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം മാത്രമേ ചെയ്യുകയുള്ളൂ.
He said, turn the stones into bread, that's my will. No, I will not do it. What is the father saying?
അവിടെ നാം കാണുന്നത് ആദ്യത്തെ പരീക്ഷയില് ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അവന്റെ ഉള്ളിൽ വന്ന ചിന്തയാണ്, സാത്താന്റെ പ്രേരണയാണ്. യേശു പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്യുകയില്ല. പിതാവ് എന്താണ് പറയുന്നത്?
Man shall live by the word of God, by the Father's will. He lived like that.
യേശു പിതാവിന്റെ ശബ്ദം ഇഷ്ടം തിരിച്ചറിഞ്ഞു. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ആ വചനത്തിലൂടെ അവന് ലഭിച്ചപ്പോൾ അവൻ അതനുസരിച്ചു.
You and I will also be led by the Spirit. If you are filled with the Spirit, you will be led by the Spirit to face situations where you are tempted to do your own will and you say no.
ആത്മാവ് നിറഞ്ഞവരായി ആത്മാവിനാൽ നാം നടത്തപ്പെടുന്നവരാണെങ്കിൽ നമ്മെയും ആത്മാവ് പരീക്ഷിക്കപ്പെടുവാനായി വിവിധ ജീവിത മേഖലകളിൽ നടത്തും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട് ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അരുണത ഫലം എന്താണെന്നുള്ളത് 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ
കഴിയും.
യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. എനിക്ക് നിങ്ങൾക്കും അത് തന്നെ സംഭവിക്കും. ആത്മാവിന്റെ ശക്തിയോടെ നാം മടങ്ങി വരും.
And he said, he went into the church synagogue and said, the Spirit of the Lord has anointed me to preach the gospel, to set the captives free.
അങ്ങനെ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്ന യേശുവിന്റെ വാക്കുകൾ താഴെ നമുക്ക് വായിക്കുവാൻ കഴിയും. ബദ്ധന്മാർക്ക് വിടുതല്, ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം, ഇതിനൊക്കെ ആയിട്ട് യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് യേശു നസറത്തിലെ പള്ളിയിൽ സംസാരിച്ചത്.
That's how he started building the church. And that's how you and I can also be wonderful co-workers with Christ, men and women.
യേശുവിന്റെ പരിശുശ്രൂഷയുടെ തുടക്കത്തില് തന്റെ സഭയുടെ പണിയുടെ ആദ്യത്തെ കല്ല് വെക്കുന്നത് പോലെ യേശു പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ്. ആത്മാവിന്റെ അഭിഷേകത്താൽ അഭിഷക്തനായി യേശു പറഞ്ഞു തുടങ്ങി. ഇതേ വഴിയിലാണ് എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ സഭയുടെ പണിയിൽ പങ്കാളികളാകുവാൻ കഴിയുന്നത്.
To build the church of Jesus Christ, anointed by the Holy Spirit, but first the Holy Spirit will lead you to be tempted to do your own will.
പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ സഭയുടെ പണി നടക്കുവാനായിട്ട് ദൈവം വിളിച്ച ഭാഗ്യം നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. ഒരു കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്, ആ പണിയിൽ നമുക്കൊരു പങ്ക് തരുന്നതിന് മുൻപേ അതേ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് നമ്മെ പരീക്ഷിക്കുവാനായിട്ട് ജീവിത സാഹചര്യങ്ങളിലേക്ക് നടത്തുന്ന ആത്മാവും
കൂടെയാണ്.
എന്നാൽ ഇന്ന് മുതലെങ്കിലും എന്റെ പ്രിയ സഹോദര സഹോദരി, അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആത്മാവ് നടത്തുന്ന സന്ദർഭങ്ങളിൽ എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനായിട്ട് ഒരിക്കലും ഞാൻ മനസ്സ് വെക്കുകയില്ല, ഞാൻ അതിനെതിരെ നിൽക്കും എന്ന് ഇന്ന് മുതലെങ്കിലും നമുക്ക് തീരുമാനിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഇടയാക്കട്ടെ.
God bless you.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.